सब बोल दिए यार यार डिप्यूटी प्रिंसिपल ने आराध्य राजा अध्यापक अध्यापिक मात्र എന്റെ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും അഞ്ചന്മാർക്കും വിനീത പ്രണാമം. നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയും പല നേതാക്കളുടെയും പ്രഭാഷണങ്ങളിലൂടെയും നിരന്തരം കേൾക്കാറുള്ള ചില വാക്കുകളുണ്ട്. മൂല്യച്യുതി, മൂല്യ ശോഷണം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, മൂല്യാധിഷ്ഠിതമായ ജീവിതം എന്നെല്ലാം. യഥാർത്ഥത്തില് ഈ നിരന്തരം മൂല്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നവര്, പ്രസംഗിക്കുന്നവര് മൂല്യ ശോഷണം സംഭവിക്കുന്നു എന്ന് വിരൽ ചൂണ്ടുന്നവരോട് തന്നെ ചോദിക്കുക. അന്നെത്തിയിലെ കുക്കുമൊക്കെ ചെറിയ പഞ്ഞകളൊന്നും വർദ്ധിക്കാൻ പറഞ്ഞേ. ഇവരോട് തന്നെ ചോദിക്കുക, എന്താണ് ഈ മൂല്യം എന്ന് പറയുന്നത്? അക്ഷരാർത്ഥത്തില് നമ്മളുടെ ഇടയിൽ മൂല്യച്യുതിയെക്കുറിച്ചും മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന ഒരു വ്യക്തിക്കും അറിഞ്ഞുകൂടാ എന്താണ് ഈ മൂല്യമെന്ന്. മൂല്യം എന്താണ് എന്നറിയാത്തയിടത്തോളം കാലം മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഈ ചായയ്ക്ക് മധുരം കൂടുതലാണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം എന്താണ് എന്നാദ്യം അറിഞ്ഞാലല്ലേ ചായയ്ക്ക് മധുരം കൂടുതലാണെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താണ് മധുരം എന്ന് അറിയാത്തിടത്തോളം കാലം ചായയ്ക്ക് മധുരം കൂടുതലാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അതേപോലെ ഒരവസ്ഥയിലാണ് വിദ്യാഭ്യാസ മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ കേൾക്കുന്നതും സംസാരിക്കുന്നതും നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? കുറച്ച് സമയം കൊണ്ട് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്താണ് എന്ന് പദാനുപദം വിവരിക്കാം. അതിൽ ആരും കൂട്ടുവായ ഇടരുത്, മനസ്സിലായിട്ടില്ലേ? കൂട്ടുവായ എന്താണുള്ളത്? കുറഞ്ഞത് നല്ല മഴ, അസ്സലായ്മ, തണുപ്പ്, ഭാഗ്യത്തിന് സാന്നിധ്യ, ഏതായാലും കുറഞ്ഞാതിരുന്ന് നമ്മൾ പദാനുപദം അതിൽ കേൾക്കുക. അതിന്റെ അർത്ഥം ശ്വാസം പിടിച്ചിരിക്കണം എന്നൊന്നും അല്ലാട്ടോ. വളരെ ജോലിയായിട്ട് അന്തസ്ഥിത പ്രഭാപുര വജ്ര ബ്രഹ്മാണ്ടമണ്ഡ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി കഴിക്കാം. പുറത്തുപോലും പുഞ്ചിരിക്കണ്ട. അതായത് നല്ല രീതിയില് വളരെ വിശ്വാസം. യഥാർത്ഥത്തില് മൂല്യാധിഷ്ഠിതം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിന് ശാശ്വതമായ നന്മ നൽകുന്ന കാര്യങ്ങൾ. നമ്പർ വൺ ഏതാണ്? മനസ്സിന് ശാശ്വതമായ നന്മകൾ തരുന്ന കാര്യങ്ങൾ മൂല്യാധിഷ്ഠിതമായ അറിവുകളില് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ശരീരത്തിന് നിരന്തരം ആരോഗ്യദായകമായ അറിവുകൾ എന്തെല്ലാമുണ്ടോ അതിനെ രണ്ടാമത്തെ കാര്യമായിട്ട് എടുക്കാം. സൈക്കോളജിക്കലി ബെനിഫിഷ്യൽ നോളജ് ഇസ് നമ്പർ വൺ. ഫിസിയോളജിക്കലി ശരീരത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള നോളജ് നമ്പർ ടു. സെക്കൻഡ് നമ്പർ ത്രീ, നമ്മളുടെ വീട്ടില് അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, അഞ്ച് ഫാക്ടേഴ്സ് ഉണ്ട്. മദർ, father, wife, husband and children. ഈ അഞ്ച് ബിന്ദുക്കൾക്ക് ശാശ്വതമായ കുടുംബ നന്മ പ്രദാനം ചെയ്യുന്നതിന് കാരണമായ അറിവുകൾ. ഇപ്പൊ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബം, മൂന്ന് കാര്യമായി. ഇനി നാലാമത്തെ, നമ്മുടെ സമൂഹമുണ്ട്, എന്റെ ചുറ്റും ജീവിക്കുന്നവരുണ്ട്, അതിൽ പാവപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ രോഗികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, അച്ഛനെയും അമ്മയെയും ജീവിതത്തിൽ കാണാത്ത അനാഥരായ കുട്ടികളുണ്ട്, രോഗികളുണ്ട്. ഇങ്ങനെ വിവിധ മണ്ഡലത്തില് ദുഃഖമനുഭവിക്കുന്ന സമൂഹത്തിലെ അംഗങ്ങളുണ്ട്, അവരുടെ എല്ലാം നന്മയ്ക്ക് ഇടവുന്നതായ അറിവുകൾ. ഒന്നാമത്തേത് എന്താണ്? മനസ്സിന്റെ നന്മ. രണ്ടാമത്തേത് ശരീരത്തിന്റെ. മൂന്നാമത്തേത്? ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് അഞ്ച് രാഷ്ട്രത്തിന്റെ നന്മകൾ ലോകത്തില് അനാദികാലമായി നിലനിന്നിരുന്നു എന്ന് പറയുന്ന എല്ലാ സംസ്കാരങ്ങളും മണ്ണടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ട്. റോമ സംസ്കാരമില്ല, മെസോപ്പൊട്ടേമിയ സംസ്കാരമില്ല, ബാബിലോണിയ ഇല്ല, അതുപോലെ തന്നെ ഗ്രീക്ക് സംസ്കാരമില്ല, ഈജിപ്തിൻ സംസ്കാരമില്ല, ചൈനീസ് സംസ്കാരം ഇന്ന് ഭൂമുഖത്ത് നിലനിൽക്കുന്നില്ല. ഒരേ ഒരു സംസ്കാരമാണ് കഴിഞ്ഞ 10,000-ലധികം വർഷക്കാലമായിട്ട് പരമപവിത്രമായ ഭാരതീയ സംസ്കൃതിയുടെ രൂപത്തിൽ ഈ ഭൂമിയിൽ ഇന്നും നിലനിൽക്കുന്നത്. ആ ഭാരതത്തെ കുറിച്ച് നമ്മൾ അറിവ് ലഭിക്കുന്ന വിധത്തിൽ പഠിക്കുന്നു. അത് മൂല്യാധിഷ്ഠിതമായ അറിവിന്റെ ലാസ്റ്റ് അഞ്ചാമത്തെ ഭാഗം, സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ, ഫാമിലി റിലേഷൻ, സോഷ്യൽ ബോണ്ടേജ്, നാഷണൽ ഇന്റഗ്രേഷൻ. അഞ്ച് കാര്യം മലയാളത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ അല്ലെങ്കിൽ മാനവരാശിയുടെ മാനസികമായ നന്മയ്ക്ക് ഉതകുന്നതായ അറിവുകൾ, ശാരീരികമായ നന്മയ്ക്ക് ഉതകുന്നതായ അറിവുകൾ, കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് ഉതകുന്നതായ അറിവുകൾ, സമൂഹത്തിന്റെ ബന്ധം ദൃഢമാക്കാൻ ഉതകുന്നതായ അറിവുകൾ, രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിക്കായി നിരന്തരം ഉപയോഗിക്കാവുന്ന രാഷ്ട്രത്തിന്റെ നവോത്ഥാനത്തിന്, രാഷ്ട്രത്തിലെ ജനതയുടെ ഐക്യത്തിന് ഉപയോഗിക്കാവുന്ന അറിവുകൾ, ഇത് പഠിപ്പിക്കുന്നതാണ് മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം. മനസ്സിലായല്ലോ? ഇത് തെറ്റത് അഞ്ച് പോയിന്റ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ടാവും. ഇനി ഉദാഹരണമായി നോക്കുക, വളരെ വലിയൊരു കെട്ടിടം നമ്മൾ പണിയാൻ പോവാണ്. ആ കെട്ടിടം ഉണ്ടാക്കാൻ ഇഷ്ടികയും വേണം, സിമെന്റും വേണം. ഇഷ്ടികൾക്ക് മാത്രം സിമെന്റ് കമ്പിയും അതിലൊക്കെ അറിയിക്കട്ടെ. ഇഷ്ടിക മുകളിലേക്ക് ഉയരാൻ വേണം, അതുപോലെ സിമെന്റും ആവശ്യമാണ്. ഇഷ്ടിക കൊണ്ട് മാത്രം അഞ്ച് നിലയുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കിയെന്ന് വിചാരിക്ക, എന്താ സംഭവിക്ക? വിചാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ? യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയാൽ സിമെന്റ് കൊണ്ട് മാത്രമേ കെട്ടിടം ഉണ്ടാക്കി വിചാരിക്കാം, അതും ശരിയാവില്ല. ഇപ്പൊ രണ്ടും ആവശ്യമാണ്, ഇഷ്ടികയും ആവശ്യമാണ്, സിമെന്റും ആവശ്യമാണ്. ഇഷ്ടിക എന്തിനാണ്? മുകളിലേക്ക് മുകളിലേക്ക് ഉയരാൻ, ആ കെട്ടിടത്തെ ഉയർത്താൻ ഇഷ്ടിക ആവശ്യമാണ്. ഇഷ്ടികൾക്കിടക്കിരുന്ന സിമെന്റ് ആ കെട്ടിടത്തിന് ഉറപ്പ് നൽകാനും സൗന്ദര്യം ഭംഗി കൊടുക്കാനും അനവധി കാലം നിലനിൽക്കാൻ പാകത്തിന് ആ കെട്ടിടത്തെ പിടിച്ചു നിർത്താനും ഈ സിമെന്റ് ആവശ്യമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ദ ബ്യൂട്ടി ഓഫ് ദ ബിൽഡിംഗ്, ദ ഡ്യൂറബിലിറ്റി ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബിൽഡിംഗ് ക്യാൻ ബി അച്ചീവ്ഡ് by putting cement in between the bricks. അത്ര മനസ്സിലായി? ഇനിയിപ്പോ ചില ടീച്ചേഴ്സ് പറയാറുണ്ട് അത്രേ, ഒരു ദിവസം നിങ്ങൾക്ക് 6 മണിക്കൂറാണ് 6 പിരീഡാണല്ലോ ക്ലാസ്, അല്ലേ? മാറും അവിടെ ഇപ്പൊ 6 ആയിരിക്കും, ഇവിടെ വന്നപ്പോ 8 ആയി, ഇനിയിപ്പോ വൈകുന്നേരം ആവുമ്പോ 9 ആവും. അപ്പൊ 8 പിരീഡില് വിദ്യാഭ്യാസ മന്ത്രിക്ക് എല്ലാ ടീച്ചേഴ്സിന്റെ സംഘടനകളും കൂടി ചേർത്ത് ഒരു മെമ്മോറാണ്ടം കൊടുത്തു. 6 ദിവസം 5 ദിവസം 8 പിരീഡ് വെച്ച് 40 പിരീഡില് 2 പിരീഡ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞു അത്രേ. ഞാൻ അതിനെ കുറിച്ച് പറയാറില്ല. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം മാത്രമായിട്ട് ഒരു ക്ലാസ്സിൽ പറയാൻ സാധ്യമല്ല. നിങ്ങൾ ഇങ്ങനെ കെട്ടിടം പണിയാണെന്ന് വിചാരിക്ക, ഒരു 5 ലെയർ ഇഷ്ടിക വെച്ചു, പിന്നെ ഒരു 2 ലെയർ സിമെന്റ് ഇട്ടു, പിന്നെ 2 ലെയർ ഇഷ്ടിക വെച്ച എങ്ങനെ ഇരിക്കും കെട്ടിടം, അല്ലേ? അപ്പൊ ഇഷ്ടിക വേറെ സിമെന്റ് വേറെ എന്ന് പറഞ്ഞിടാൻ സാധ്യമല്ല. എന്താ ചെയ്യേണ്ടത്? ഇഷ്ടികൾക്കിടയ്ക്ക് സിമെന്റ് കുറേശ്ശെ ഇട്ടുകൊണ്ട് വരണം. അപ്പൊ ഫിസിക്സ് എടുക്കുമ്പോൾ, കെമിസ്ട്രി എടുക്കുമ്പോൾ, ബോട്ടണി എടുക്കുമ്പോൾ, ജിയോളജി എടുക്കുമ്പോൾ, മാത്തമാറ്റിക്സ് എടുക്കുമ്പോൾ, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, മലയാളം, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിനിടയ്ക്കാണ്, ക്ലാസ്സുകളുടെ കൂട്ടത്തിലാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. കെമിസ്ട്രിയിൽ ഫിസിക്സ് ഓടിയം, ഫിസിക്സ് ക്ലോറിയം പറഞ്ഞാൽ പറഞ്ഞാലേ സോഡിയം എന്ന് പറയുന്നത് മെറ്റലാണ്. എന്നെ അതിന്റെ ആറ്റമിക് നമ്പർ ഇതാണ്, ആറ്റമിക് വെയിറ്റ് ഇതാണ്, അത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അത് പറ്റും. എന്നിട്ട് സോഡിയം വെള്ളവുമായിട്ട് ചേർന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. സോഡിയം എന്ന് പറയുന്നത് ഡെഡ്ലി പോയിസണസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ക്ലോറിൻ എന്ന് പറയുന്നത് ഡെഡ്ലി പോയിസണസ് ആയിട്ടുള്ള ഗ്യാസാണ്. നിങ്ങൾക്കറിയാമല്ലേ, ക്ലോറിൻ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ്, സോഡിയം പോയിസണസ് ആയിട്ടുള്ള മെറ്റൽ, ഇത് രണ്ടും കൂടി ചേർന്നാലുണ്ടാവും സോഡിയം ക്ലോറൈഡ്. അത് ഡെഡ്ലി പോയിസണസ് ആയിട്ട് സാധനമാണോ? അല്ല, അതാണ് നമുക്ക് സാമ്പാറിനുള്ളത്, അല്ലേ? അപ്പൊ സോഡിയം ക്ലോറൈഡാണ് നമുക്ക് സാമ്പാറിനുള്ളത്. അപ്പൊ സോഡിയത്തിന്റെ പോയിസണസെ പറ്റി അവിടെ പോയി അറിഞ്ഞുകൂടാം, ക്ലോറിന്റെ പോയിസണസെ പറ്റി അവിടെ പോയി അറിഞ്ഞുകൂടാം. അപ്പൊ സോഡിയം ക്ലോറൈഡിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ 2 ചീത്ത വ്യക്തികൾ ഒരുമിച്ച് ചേർന്നാൽ അവർ കൂടുതൽ ചീത്ത വ്യക്തികളാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അവർ വളരെ നല്ലവരായിത്തീരും, എല്ലാവർക്കും പ്രയോജനമുള്ളവരായിത്തീരും എന്ന് നമുക്ക് സോഡിയവും ക്ലോറിന്റെയും എക്സാമ്പിളിലൂടെ പറഞ്ഞു കൊടുത്തൂടെ? വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കാം. ചിലപ്പോൾ എന്ത് പറ്റും? ചിലപ്പോൾ പോയിസൺ അല്ലാത്ത സാധനമാണ് പൊട്ടാസ്യം, പോയിസൺ അല്ലാത്ത സാധനമാണ് കാർബൺ. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരീരത്തിന്റെ വെള്ളം കുടിക്കുമ്പോൾ പൊട്ടാസ്യമാകും. കാർബൺ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന മൊത്തം കാർബൺ കൊണ്ടാണ്. പിന്നെ നൈട്രജൻ, പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ നൈട്രജൻ കൊണ്ടാണ്. അപ്പൊ പൊട്ടാസ്യം പോയിസണസ് അല്ല, കാർബൺ പോയിസണസ് അല്ല, നൈട്രജൻ പോയിസണസ് അല്ല, പക്ഷേ KCN എന്താണ്? പൊട്ടാസ്യം സയനൈഡ്. പൊട്ടാസ്യം സയനൈഡിന്റെ അവസ്ഥ എന്താണ്? ഏറ്റവും പോയിസണസ്. അപ്പൊ പോയിസണസ് അല്ലാത്ത 3 എണ്ണം ഒരുമിച്ച് ചേർന്നാൽ ചിലപ്പോ വലിയ പോയിസണായിട്ട് വരും. നല്ല പാർട്ടിസാണ് ഒരുമിച്ച് കൂട്ടുകെട്ടെങ്കിലും ചിലപ്പോ മൊത്തം കൊളാക്കി വരും, അല്ലേ? പിന്നെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തില് സബ്ജക്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇന്നും ഓർക്ക, നമ്മൾ ആധുനികമായ അറിവ് ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും എല്ലാം പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തില് അതിന്റെ കൂട്ടത്തിൽ വേണം സർവീസിനെ കുറിച്ച് പഠിപ്പിക്കാൻ. ഇനി നമുക്കൊരു കാര്യം നോക്കാം. നമുക്ക് ഈ ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്ന്, അതുപോലെയുള്ള സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ശരിക്കെന്താണ്? നമുക്ക് കിട്ടുന്നത് അറിവുകളല്ല, വിവരങ്ങളാണ്. എന്താണെന്ന് പറയാ? വിവരങ്ങൾ, ഇൻഫർമേഷൻസ് ആണ് കിട്ടാം. അപ്പൊ ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള വിവരങ്ങളെ അധ്യാപകർ അറിവുകളാക്കി മാറ്റി വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. ആ ശൈലി കേൾക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇരിക്കുന്നത് ബന്ധിയിരിക്കുന്നവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തില് പുസ്തകത്തിലുള്ളത് അതേപോലെ ബൈഹാർട്ട് ആക്കാനല്ല നമ്മൾ സ്കൂളിലേക്ക് വരുന്നത്. പുസ്തകത്തിലുള്ളത് അതേപോലെ പരിഹാസാക്കിയാൽ നമ്മളതിന് പറയുന്നത് വിവരമുള്ളവൻ എന്നാണ്. അറിവുള്ളവൻ എന്ന് പറയാൻ സാധ്യല്ല. അറിവുണ്ടാകണമെങ്കിൽ വിവരം നല്ല രീതിയിൽ ഉൾക്കൊള്ളണം. ആ വിഷയത്തെക്കുറിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ പാകത്തിന് വിവരത്തിനെ അറിവാക്കി മാറ്റണം. എന്താ ചെയ്യേണ്ടത്? ഇൻഫർമേഷനെ നോളജ് ആക്കി മാറ്റണം. അപ്പൊ നമ്മുടെ സ്കൂളിൽ വരുന്നത് എന്തിനാണ്? ഇൻഫർമേഷനെ നോളജ് ആക്കി മാറ്റണം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് പുസ്തകം വായിച്ചാൽ പോലും അയാളൊന്നും വിളിക്കരുത്. ഇൻഫർമേഷനെ നോളജ് ആക്കി മാറ്റലാണ് ഓരോ അധ്യാപകന്റെയും ജോലി. അടുത്തൊരു പോയിന്റ്, ലോകത്തിന് രണ്ട് തരത്തിലുള്ള അറിവാണ് ഉള്ളത്. രണ്ട് തരത്തിലുള്ള അറിവ്. ഒന്ന് എക്സ്പെരിമെന്റബിൾ നോളജ്, മറ്റൊന്ന് എക്സ്പീരിയൻസബിൾ നോളജ്. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ചില അറിവുകളെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളക്കാൻ സാധിക്കും, ചിലത് ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ സാധ്യല്ല. എന്താ ഉദാഹരണം? നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാ? 97.3°C. അപ്പൊ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ അളക്കണമെങ്കിൽ എന്താണ് എക്യുപ്മെന്റ്? നിങ്ങളുടെ ശരീരത്തിൽ എത്ര ഇരുമ്പുണ്ട്, ഇരുമ്പ് സത്തുണ്ട്, നടക്കാൻ സാധിക്കും. തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എലക്ട്രോ സഫലോഗ്രാം ഉപയോഗിച്ച് അളക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹാർട്ട് ഇല്ലാത്ത പിള്ളേരുണ്ടോ എന്നറിയണമെങ്കിൽ ECG ഉപയോഗിച്ച് അളക്കാൻ സാധിക്കും. അപ്പൊ ഹാർട്ടിന്റെ പ്രവർത്തനം, തലച്ചോറിന്റെ പ്രവർത്തനം, അതുപോലെ തന്നെ ലിവറിന്റെ പ്രവർത്തനം എല്ലാം എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് അളക്കാൻ സാധിക്കും. അതിന് നമ്മൾ എന്താ പറയുക? എക്സ്പെരിമെന്റബിൾ നോളജ്. അത് സയന്റിഫിക് നോളജാണ്. പക്ഷെ ചില കാര്യം നമുക്ക് അളക്കാൻ സാധ്യല്ല. പക്ഷെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, പക്ഷെ അളക്കാൻ സാധ്യല്ല. ഞാൻ ഒരാളോട് ചോദിക്കാം, എനിക്ക് അമ്മയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അമ്മയുണ്ട്. അമ്മയോട് സ്നേഹമുണ്ടോ? അമ്മയോട് സ്നേഹമുണ്ട്. എന്റെ ലാസ്റ്റ് പറഞ്ഞ വാക്ക് എന്താ? വേർഡ്സ്. ഇപ്പൊ മാല കയ്യിൽ കൊടുത്തോണ്ടിരിക്കുന്ന ലാസ്റ്റ് വേർഡ് എന്താ പറഞ്ഞത്? ഇപ്പൊ യഥാർത്ഥത്തില് അമ്മയോട് എത്ര സ്നേഹമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാം. എന്നിട്ട് ഞാൻ പറയാം നിങ്ങളോട്, അമ്മയോടുള്ള സ്നേഹം ലിറ്ററിലോ കിലോഗ്രാമിലോ സെന്റിമീറ്ററിലോ പറയണം. കാരണം സ്നേഹം, ബഹുമാനം, ആദരവ്, സംതൃപ്തി, ദുഃഖം, ഭയം, ചാരിദാർത്ഥ്യം, ഇതൊന്നും അളക്കാൻ സാധ്യത. അതിന് പറയുന്ന പേര് എക്സ്പീരിയൻസബിൾ നോളജ്. എന്താണെന്ന് പറയാ? യഥാർത്ഥത്തില് പലരും പറയാറുണ്ട്, ശാസ്ത്രം കൊണ്ട് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും എന്ന്. അത് തെറ്റാണ്. സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കില്ല. മറിച്ച് മനസ്സിനെ സ്വാധീനിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. അതിനൊന്നിനും സയൻസിന് ഒരു ഉത്തരവും പറയാൻ സാധ്യല്ല. ഒരാൾ ദുഃഖിക്കുന്ന സമയത്ത് നമ്മൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് സയൻസ് സംസാരിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ എന്ത് പറയും? ഞാൻ വേദനയ്ക്കാണ്, അത് സാധനമില്ല, തനിക്ക് വർത്താനം പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ വേദന. അതായത് നമ്മളുടെ വേദനയും ദുഃഖവും സയൻസ് ഉപയോഗിച്ച് അളക്കാനേ സാധ്യല്ല. അത് മനസ്സിന്റെ വികാര വികാരങ്ങൾക്ക് അടിസ്ഥാനം. മൂല്യാധിഷ്ഠിതമായ അറിവുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് വികാരത്തിന്റെയും വിചാരത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അധ്യാപകനോട് തോന്നുന്ന ബഹുമാനം, മാതാപിതാക്കളോട് തോന്നുന്ന ആദരവ്, അറിവുള്ളവരെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന പ്രത്യേക മനോഭാവം, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കുമ്പോൾ തോന്നുന്ന വികാരം, നമ്മുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, യാത്ര പറഞ്ഞ് പോകുമ്പോൾ തോന്നുന്ന വികാരം, ഇതെല്ലാം ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെയുള്ള ഘടകങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. അതിന്റെ കൂട്ടത്തില് ആധുനികമായ അറിവ് അത് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഇപ്പൊ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തില് അഞ്ച് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ? അതിൽ ഒന്നാമത്തേത് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇൻഫർമേഷൻ കഴിഞ്ഞിട്ട് വാക്ക് പറഞ്ഞു നോളജ്. വെരി ഗുഡ്. അതിൽ ഇൻഫർമേഷന്റെ മലയാളം വിവരം. വിവരം നോളജിന്റെ എക്സ്പീരിയൻസബിൾ നോളജ്, മറ്റേത് എക്സ്പെരിമെന്റബിൾ നോളജ്. ബ്രിക്സ് ഇഷ്ടിക എന്തിനോട് തോന്നിക്കാം? ഇതിനോട് തോന്നിക്കാം ഇഷ്ടിക എന്തിനോട്? എല്ലാവരും കൂടി പറഞ്ഞു. ഇഷ്ടിക നമ്മൾ ഉപയോഗിക്കുന്ന മോഡേൺ നോളജിന്റെ പോലെ, ഇഷ്ടിക ഉപയോഗിക്കുന്നത് മോഡേൺ നോളജ്. ജീവിതത്തിൽ ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് പോകാൻ സിമന്റ് എന്തിനോട് ഉപയോഗിക്കാം? വാല്യൂ ബേസ്ഡ് നോളജ്. ഇതിനാണ് വാല്യൂ ബേസ്ഡ് നോളജ്. ഇഷ്ടിക എന്തിനോട് ഉപയോഗിക്കാം? മോഡേൺ നോളജ്. മോഡേൺ നോളജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത്, ഡിസ്കവറി ചാനലിൽ നിന്ന് കിട്ടുന്നത്, നാഷണൽ ജിയോഗ്രഫി ചാനലിൽ നിന്ന് കിട്ടുന്നത്, അനിമൽ പ്ലാനറ്റ് ഹിസ്റ്ററി ചാനല്, ഈ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്നതൊക്കെ മോഡേൺ അറിവാണ്. അത് നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ ആവശ്യമുണ്ട്. പിന്നെ സിമന്റ് എടുക്കുന്നത് എന്തിനാണ്? ഒന്നല്ല. എന്തിനാണ് സിമന്റ് എടുക്കുന്നത്? പ്രൊഡക്ടിവിറ്റി, സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത്, എന്താ ഡ്യൂറബിലിറ്റി, മൂന്ന് ബ്യൂട്ടി, സൗന്ദര്യത്തിന് അനേക കാലം നിലനിൽക്കാൻ, അതുപോലെ തന്നെ ഉറപ്പിൽ ജീവിതത്തിൽ ജീവിതം എന്ന സൗദം ഉറപ്പുള്ളതാകണമെങ്കിൽ ജീവിതത്തിലെ മൂല്യങ്ങൾ വേണം. ജീവിതം എന്നത് ധന്യമായ ജീവിതമാകാൻ മൂല്യങ്ങൾ വേണം. കുറേ കാലം സന്തോഷത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? അത് കേട്ടില്ല അല്ലേ? രണ്ട് കാര്യം ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെവി ഇങ്ങോട്ടും നാട്ടങ്ങോട്ടും. ഇപ്പൊ എന്താ പറ്റുന്നത്? രാഷ്ട്രത്തില് കുറേ കാലം സന്തോഷത്തോടുകൂടി ജീവിക്കാൻ മൂല്യങ്ങൾ വേണം. ഇപ്പൊ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്തിനുള്ളതാണ്? ഉറപ്പുള്ള ജീവിതം, സൗന്ദര്യമുള്ള ജീവിതം, അനേക കാലം ധന്യമായി ജീവിക്കാൻ ആവശ്യമായ അറിവുകൾ. മനസ്സിലായത് എല്ലാവർക്കും? ഇനി നമ്മള് മനസ്സിന്റെ നന്മയ്ക്ക് ഉതകുന്നതായ അറിവുകളാണ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ഒന്ന് ചെവി, രണ്ട് കണ്ണ്, മൂന്ന് നാല് ചിന്ത, അഞ്ച് പ്രവൃത്തി. പ്രവൃത്തി അവിടെ മാറ്റി വെക്കാം. നാല് എണ്ണം എടുക്കാം. മനസ്സിലായോ? ചെവി, കണ്ണ്, നാവ്, നാക്ക്, ചിന്ത, അല്ലെങ്കിൽ മനസ്സ്. അല്ലെ? വളരെ രസമായിട്ട് നാല് നിങ്ങൾക്ക് ചെവികളിലൂടെ എത്ര അറിവ് നേടാൻ സാധിക്കില്ല? എവിടെ നിന്ന് എനിക്ക് അറിവ് നേടാൻ സാധിക്കും? ചെവി ഉപയോഗിച്ച് അറിവ് നേടുന്നത് റേഡിയോ, ടി വി, സിനിമയിൽ നിന്ന്, അമ്മ പറയുന്നത് കേട്ട്, ടീച്ചേഴ്സ് പറയുന്നത് കേട്ട്, കാസറ്റിൽ നിന്ന്, സിഡിയിൽ നിന്ന്, ഇന്റർനെറ്റിൽ നിന്ന്, പ്രായമായവരിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, എത്ര സ്ഥലത്തുനിന്ന് അല്ലേ? അപ്പോ ചെവി ഉപയോഗിച്ച് എത്രത്തോളം അറിവ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമോ അത്രത്തോളം അറിവ് നേടുമ്പോഴാണ് നിങ്ങൾക്ക് അനുഭവം സാധിക്കാം. എല്ലാ അറിവും അധ്യാപകരിൽ നിന്ന് കിട്ടില്ല, എല്ലാ അറിവും പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല. സംസ്കൃതത്തിൽ ഒരു വരിയുണ്ട്, ആചാര്യ പാദമാപത്തെ പാദം ശിഷ്യ സ്വമേധയാ പാദം ബ്രഹ്മചാരിത്യ ശേഷം മനസ്സിലാവുന്നത് ആചാര്യാത് പാദം ആദത്തെ അധ്യാപകനിൽ നിന്ന് കാൽഭാഗം അറിവ്, പാദം കാൽഭാഗം, അധ്യാപകനിൽ നിന്ന് കാൽഭാഗം അറിവ്, പാദം ശിഷ്യ സ്വമേധയാ കാൽഭാഗം അറിവ് അവനെ തന്നെത്താനേ ഉണ്ടാക്കണം. പാദം ബ്രഹ്മചാരിത്യ കാൽഭാഗം മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ശേഷം കാലക്രമേണ ബാക്കി കാൽഭാഗം കാലക്രമത്തിൽ ഉണ്ടാവും. മനസ്സിലായോ? അധ്യാപകനിൽ നിന്ന് എത്ര അറിവാണ് നിങ്ങൾക്ക് കിട്ടുക? കാൽഭാഗമേ കിട്ടുള്ളൂ, ബാക്കി കാൽഭാഗം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ തന്നെയാണ്. കാൽഭാഗം അറിയുന്ന അധ്യാപകരിൽ നിന്ന് കാൽഭാഗം നിങ്ങൾ തന്നെത്താനെ ചിന്തിച്ച് വിശകലനം ചെയ്യും, കാൽഭാഗം മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് ബാക്കി കാൽഭാഗം ജീവിതത്തിന് മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിന് മുമ്പോട്ട് പോകും. നാല് ഇംഗ്ലീഷ് വാക്ക് ഞാൻ പറയട്ടെ, ഓർമ്മിക്കാൻ പറ്റുമോ? നാല് ഇംഗ്ലീഷ് വാക്കുകളാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്കുകളാണ്. ജീവിതത്തിന് മുമ്പോട്ട് പോകുമ്പോൾ അഡീഷൻസ്, ഡെലീഷൻസ്, മോഡിഫിക്കേഷൻസ് ആൻഡ് കറക്ഷൻസ്, അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. എന്റെ അർത്ഥം മനസ്സിലായോ? നമ്മളിങ്ങനെ മുമ്പോട്ട് പോകും, ജീവിച്ചോണ്ട് പോകുമ്പോൾ പല പല പുതിയ അറിവുകളും കൂട്ടത്തിൽ എടുക്കണം, അറിവുകൾ എടുത്തുകൊണ്ടിരിക്കണം. ചില പഴയ അറിവുകൾ കളയണം, ഡിലീറ്റ് ചെയ്യണം, നമുക്ക് ആവശ്യമില്ല. ചില പഴയ അറിവുകൾ മോഡിഫൈ ചെയ്യാം. എന്താ മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ? മോഡിഫൈ ചെയ്ത് അതിനെ കൂടുതൽ കൂടുതൽ ഉജ്ജ്വലമാക്കണം. ചിലത് കറക്റ്റ് ചെയ്യണം. എന്താ ഇല്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ ശരിയാണ് എക്സൽ. അപ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാല് വാക്കുകളാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ നാല് വാക്കുകൾ ഒത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്മകൾ എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും, ഭഗവത്ഗീതയിൽ നിൽക്കുകയാണെങ്കിലും, ബൈബിളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ, ഖുർആനിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ, വേദത്തിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ എടുക്കണം. ചാണക്യം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ചാണക്യം പറഞ്ഞിരിക്കുന്നത് ചെറിയ കുട്ടിയാണെങ്കിലും, വൃദ്ധനാണെങ്കിലും, കള്ളുപിടിച്ചവനാണെങ്കിലും, ഭ്രാന്തനാണെങ്കിലും നല്ലത് പറഞ്ഞാൽ എടുക്കാൻ മറക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലത് പറഞ്ഞാൽ എടുക്കാൻ, ഇപ്പൊ നല്ലതെല്ലാം കൂട്ടിയിറങ്ങണം, ചീത്ത എല്ലാം കാര്യം എവിടെ നിന്നായാലും സംസാരിക്കണം. അങ്ങനെ അറിവെടുക്കണമെങ്കിൽ ചെവിയിലൂടെ എടുക്കണം. ഉപനിഷത്തിന്റെ വാക്ക് കേട്ടിട്ടുണ്ടോ? ഭദ്രം കർണേരി ശ്രുണുയാമദേവ. ഇന്ത്യക്കാരായ സ്ഥിതിക്ക് ഉപനിഷത്ത് കേട്ടിരിക്കാൻ സാധ്യതയില്ല അല്ലേ? അപ്പോ രാത്രത്തിൽ ചെവിയിലൂടെ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കണം. എങ്ങനെ അറിവ് നേടുക? കാറിൽ യാത്ര ചെയ്യാൻ വിചാരിക്കുക, ഒരു കാശത്തെ നിറക്കുക, ഏതെങ്കിലും നല്ല കാശ്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മണിക്കൂർ ആകുമെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് കേട്ടാം. സ്കൂളിലെ വർഷ കാറില് അല്ലെങ്കിൽ വീട്ടിൽ അടുക്കളയിൽ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാശറ്റ് അവിടെ ഇടാം. സാമ്പാറിന്റെ നല്ലത് തൊഴിൽ പത്തില് കാശറ്റ് ഇടാം. അപ്പോ അത് ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് അറിവ് ലഭിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അത് രണ്ടും ആവശ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. വിദ്യാർത്ഥികളോട് എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ സാധാരണ വായിച്ചു പഠിക്കാൻ കഴിച്ചാൽ പത്ത് പ്രാവശ്യം വായിച്ചു പഠിക്കുന്നതിൻ്റെ എഫക്റ്റാണ് ഒരു പ്രാവശ്യം എഴുതി പഠിക്കാൻ. ഒരു പ്രാവശ്യം കേട്ട് പഠിക്കല്ല, എഴുതി പഠിക്കാൻ. പത്ത് പ്രാവശ്യം വായിക്കുന്നത് ഈ സീക്വൽ ടു ഒരു പ്രാവശ്യം എഴുതുന്നത്, പത്ത് പ്രാവശ്യം എഴുതുന്നത് ഈ സീക്വൽ ടു ഒരു പ്രാവശ്യം കേൾക്കുന്നത്. അത്ര മനസ്സിലായോ? ഇത് പ്രൂവൺ ആണ്. ഇത് ഞാൻ വെറുതെ നിങ്ങളോട് പറഞ്ഞതല്ല, വളരെ പ്രസിദ്ധമായ ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പത്ത് പ്രാവശ്യം വായിക്കുന്നതും ഒരു പ്രാവശ്യം എഴുതുന്നതും ഒരേപോലെ, പത്ത് പ്രാവശ്യം എഴുതുന്നതും ഒരു പ്രാവശ്യം കേൾക്കുന്നതും ഒരുപോലെയാണ്. അപ്പൊ കേട്ടു പഠിക്കാം. ഈ കേൾക്കാൻ ലോകത്തിലെ ധാരാളം അറിവുകളുണ്ട്. അത് നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം സാധിക്കോ അറിവുകൾ നേടി വളരണം. എന്റെ അനുജന്മാരും അനുജന്മാരും ജീവിതത്തിൽ എവിടെയെല്ലാം പോയാലും കേൾക്കാൻ കിട്ടുന്ന അവസരം ഒന്നും കളയരുത്. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കേൾക്കണം, എപ്പോൾ കേൾക്കണം, എങ്ങനെ കേൾക്കണം, എന്തെല്ലാം കേൾക്കരുത്, ആരിൽ നിന്ന് കേൾക്കണം, ഇതെല്ലാം നിങ്ങൾ തീരുമാനിക്കണം. ശരിക്കും കഴിഞ്ഞു കെട്ടി നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ റേഡിയോ ഓൺ ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു മണിക്കൂർ നിങ്ങൾ റേഡിയോയുടെ മുമ്പിൽ ഇരുന്നാൽ 40 പുതിയ പോയിന്റ് നിങ്ങൾ കേൾക്കും, ഉറപ്പാണ്. 40 പുതിയ പോയിന്റ് ടി വിയുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്നാൽ മിമിക്രിയും അതല്ല സിനിമാ പാട്ടും അല്ലെങ്കിൽ ഒരു മണിക്കൂർ ടി വിയുടെ മുമ്പിൽ ഇരുന്നാൽ 40 പോയിന്റ് നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ സാധിക്കും. അതുപോലെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ കുറച്ചു നേരം അയാൾ പറയുന്ന ഓരോന്നും ശ്രദ്ധിച്ചാൽ കുറേ അനുഭവങ്ങൾ നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് അമ്മയോട് അമ്മയുടെ അനുഭവങ്ങൾ പറയാൻ പറയണം, അച്ഛനോട് അച്ഛന്റെ അനുഭവങ്ങൾ പറയാൻ പറയണം. അച്ഛൻ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ അച്ഛനല്ല, അമ്മയുടെ ഭർത്താവ്. അവരുടെ അനുഭവം പറയാൻ പറയാം. അപ്പൊ ചെവിയിലൂടെ കേൾക്കാനുള്ളത് കേട്ടുപഠിക്കണം, അതേ ചെവി ഉപയോഗിച്ച് മന്ത്രങ്ങൾ കേൾക്കണം, അതേ ചെവി ഉപയോഗിച്ച് കീർത്തനങ്ങൾ കേൾക്കണം, അതേ ചെവി ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കണം, അതേ ചെവി ഉപയോഗിച്ച് പാട്ടും കേൾക്കണം. അപ്പൊ അറിവ് നേടുക മാത്രമല്ല ചെവിയുടെ ജോലി, ജീവിതം ആസ്വദിക്കാനും മനസ്സിലായോ? ചെവി ഉപയോഗം രണ്ട് കണ്ണ കണ്ണ് ഉപയോഗിച്ച് എവിടെ കറിവ് നേടാം? ടിവിന്ന് പറ്റും, സിനിമയിൽ പറ്റും, പത്രവാർത്തകൾക്ക് പറ്റും. ഇന്റർനെറ്റ് കേട്ടവർ ആരെങ്കിലുണ്ടോ? ഇന്റർനെറ്റിൽ നിന്ന് സാധിക്കും അല്ലെ? ഇന്റർനെറ്റിലൂടെ എത്ര നാളെ നിങ്ങളോട് വൈകുന്നേരം 10 മണിക്ക് ഇവിടെ എത്തുമ്പോൾ, രാത്രി 10 മണിക്ക് ഇവിടെ എത്തുമ്പോൾ, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ഇവിടെ എത്തുമ്പോൾ അജന്ത ഗുഹാക്ഷേത്രത്തെ കുറിച്ച് ഒരു രക്ഷ എഴുതുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകത്തിൽ വായിച്ചുകഴിഞ്ഞാൽ ലൈബ്രറി ഓഫീസറോട് ചെയ്ത് പുസ്തകം വന്നത് അയാളെ ഇവിടെ അജന്തയില്ല, ഒന്നുമില്ല, ഇവിടെ വേണമെങ്കിൽ അജന്ത സാമ്പാർ പൗഡർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് വേണമെങ്കിൽ അജന്ത കേവ് ടെമ്പിൾസ് എന്ന് പറഞ്ഞ് ഇന്റർനെറ്റിൽ കൊടുത്താൽ 126 പേജ് പ്രിന്റൌട്ട് നിങ്ങൾക്ക് കിട്ടും. അജന്തയെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ്, സക്സസിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവ്, അല്ലെങ്കിൽ സർ ഐസക് ന്യൂട്ടനെ കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ പ്രസിഡന്റ് ബുഷ് താമസിക്കുന്ന വൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള അറിവ്, ആ നീലയും പച്ചയും കലർന്ന സത്യത്തെ വാക്യം വെച്ച് എഴുതിയിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തില് ലോകത്തിലെ ഏത് അറിവുണ്ടെങ്കിലും ആ അറിവ് ഇന്റർനെറ്റിലൂടെ ലഭിക്കാൻ ഒരു വിഷമവും ഇല്ല. അപ്പൊ ഇന്റർനെറ്റിലൂടെ അറിവ് നേടണമെങ്കിൽ നീക്കാം ശരി. അപ്പൊ ഇന്റർനെറ്റിലൂടെ അറിവ് നേടണമെങ്കിൽ നമ്മൾ കണ്ണ് തുറന്നിരിക്കണം, എന്നിട്ട് അറിവ് എവിടെ നിന്ന് കിട്ടുമോ അത് സ്വീകരിക്കണം. മോഹൻലാലിന്റെ വിയറ്റ്നാം കോളനി കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ വിയറ്റ്നാം കോളനിയിൽ മോഹൻലാൽ അഭിനയിക്കുന്ന രീതി എത്ര ഗംഭീരാണെങ്കിൽ എടുമുടി വേണുവും അതുപോലെ തന്നെ ഈ മോഹൻലാലിന് കൂടിയിട്ട് ഹിസൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ ഒരു അഭിനയമാണ്. അതെല്ലാം നമുക്ക് വേറെ ഒരു സ്ഥലത്തു നിന്നും കിട്ടില്ല, ഈ സിനിമയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ജീവിത മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ തന്നെ. അപ്പൊ കണ്ണ് തുറന്ന് നമുക്ക് അറിവ് നേടാൻ സാധിക്കണം. പിന്നെ ചുറ്റും നോക്കിയാൽ പല അനാഥാലയത്തിൽ പോയാൽ അച്ഛനും അമ്മയും അറിയാത്ത കുട്ടികളുണ്ട്, വൃദ്ധന്മാർ അനുഭവിക്കുന്ന വേദന, രോഗികൾ മരിക്കാൻ കിടക്കുന്ന അവസ്ഥ, ആരും താങ്ങില്ലാതെ തണലില്ലാതെ വിശന്ന് കരയുന്നവരുണ്ട്, കൊടുക്കാൻ വസ്ത്രമില്ലാത്തവരുണ്ട്, ഇവരൊക്കെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അവരുടെ അവസ്ഥ നോക്കിയിട്ട് വേണം നമ്മൾ ജീവിതം നമ്മൾ എവിടെയായി ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. നമുക്ക് അച്ഛനമ്മമാരുണ്ട്, നമുക്ക് എല്ലാം തരാനുള്ള നമ്മുടെ ഗാർഡിയൻസ് ഉണ്ട്, നമുക്ക് അവരെ പോലെ വേദനയില്ല, നമുക്ക് വിശപ്പത്രയില്ല, നമുക്ക് രോഗമില്ല, നമുക്ക് വസ്ത്രമുണ്ട്, ഇതൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കണം. അതേപോലെ പഠിക്കാനുള്ളത് ഡിസ്കവറി ചാനല് വൈകുന്നേരം 8 മണി മുതൽ 9:30 വരെ നിർബന്ധമായി കണ്ടിരിക്കണം നിങ്ങൾ. ഡിസ്കവറി ചാനല്, നാഷണൽ ജിയോഗ്രഫി ചാനല്, അനിമൽ പ്ലാനറ്റ് ചാനല്, ആൻഡ് ഡിസ്കവറി ചാനൽ. എത്രയാ അറിവ് കിട്ടുക, അതിന്റെ അടുത്ത് എത്താൻ മറ്റൊന്നുമില്ല. അപ്പൊ ചെവി ഉപയോഗിച്ച് അറിവ് നേടണം, കണ്ണുപയോഗിച്ച് അറിവ് നേടണം, നമുക്ക് ഉപയോഗിച്ച് ചോദിക്കാൻ സാധിക്കണം. എന്ന് നാക്കുള്ളവന് നാട്ടിൽ പാതിന്നാ പറയാം, നല്ല രീതിയിൽ സംസാരിക്കണം. അമ്മയോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾക്കറിയാം, അതുപോലെയല്ല നിങ്ങൾ അച്ഛനോട് സംസാരിക്കാറുള്ളത്, അങ്ങനെയല്ല നിങ്ങൾ ടീച്ചേഴ്സിനോട് സംസാരിക്കാറുള്ളത്. അമ്മയോടും അച്ഛനോടും ടീച്ചേഴ്സിനോടും സംസാരിക്കുന്ന മാതിരിയല്ല പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കാറുള്ളത്, വ്യത്യാസമുണ്ടല്ലേ. അപ്പൊ ഇതുമാതിരിയല്ല ഒരു ഡോക്ടറോട് സംസാരിക്കാറുള്ളത്, ഇതുപോലെയല്ല അയൽപക്കത്തുകാരോട് സംസാരിക്കാറുള്ളത്, ഇതുപോലെയല്ല അനിയനോടോ ചേട്ടനോടോ സംസാരിക്കാറുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുന്നത് ഓരോ രീതിയിലാണ്. ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കണം, മൃദുവായിട്ട് സംസാരിക്കണം, ആവശ്യമുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കണം, ആരോടാ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞ് സംസാരിക്കണം, എത്ര സംസാരിക്കണമെന്ന് അറിഞ്ഞ് സംസാരിക്കണം, എത്ര ശബ്ദത്തിന് സംസാരിക്കണമെന്ന് അറിയണം. കൃത്യമായി ഉപയോഗിക്കേണ്ട വാക്ക് ഉപയോഗിക്കാവൂ. മുഖത്ത് ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരിയുള്ള വികാരം ഉണ്ടാവരുത്. ചിരിച്ചുകൊണ്ട് സംസാരിക്കണം, ഉറക്കം ചിരിക്കരുത്, കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും. മനസ്സിലായോ? അപ്പൊ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, ആരോട് സംസാരിക്കണം, എത്ര സംസാരിക്കണം, എങ്ങനെ സംസാരിക്കരുത്, ഇതെല്ലാം അറിഞ്ഞു വേണം നമ്മൾ സംസാരിക്കാൻ. ഈ വിധത്തില് നെപ്പോളിയൻ ബോണപ്പാർട്ട് കേട്ടിട്ടുണ്ടോ? ചിലർ കേട്ടിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ രാവിലെ 8 മണിക്കാവുമ്പോൾ കറക്റ്റ് 8 മണിക്ക് ഒരു ചായ കുടിക്കാറുണ്ട്. പഞ്ചസാര ഇടാതെ സ്ട്രോങ് ചായ. ഇതേ മറിച്ച് കോമ്പൗണ്ടിനടുത്താണ് താമസിക്കുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പൊ വരാന്തയിൽ നിന്ന് ചായ കുടിക്കുന്ന സമയത്ത് 10-15 പട്ടാളക്കാരെ തൂക്കുമായിട്ട് അദ്ദേഹത്തിന്റെ നേരെ വരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെ കൊല്ലാനായിട്ട് വരുന്നതാണ്. കാരണം ആ കോമ്പൗണ്ടിനകത്ത് പട്ടാളക്കാർക്ക് പറഞ്ഞിട്ടില്ല. 10-16 പേര് മാർച്ച് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് നേരെ വരുന്നു. ഇയാൾക്ക് ഉറപ്പായി കൊല്ലാൻ വരികയാണ്. ഇയാൾ ചായ കൈ വെച്ചോണ്ട് പതുക്കെ കുടിച്ച് ചിരിച്ചോണ്ട് അവരെ നോക്കുകയാണ്. അന്തസ്ഥിരത്തോടുകൂടി നോക്കി അവരേതാണ്ട് 12 അടി അടുത്ത് എത്താറായപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞു, ഇവനറിയാതെ തിരിഞ്ഞ് മാർച്ച് ചെയ്തപ്പോ ജനലടിച്ചു പൊളിച്ച് ആ മുറിയിൽ കയറി അപ്പുറത്തെ വാതിൽ തുറന്നാലും മതി. അത് രക്ഷപ്പെട്ടു. ഉപയോഗിക്കേണ്ട വാക്ക്, കൃത്യമായ വാക്ക്, കൃത്യമായ സമയത്ത് കൃത്യമായ രീതി ഉപയോഗിച്ചു. ഇല്ലെങ്കിൽ അദ്ദേഹം ഒന്നിലേക്ക് ചത്തുപോകും അല്ലെങ്കിൽ കഴിച്ചു അല്ലേ? അങ്ങനെയാണല്ലോ. ഉറപ്പാണല്ലോ. അതായത് നാട്ട് ഉപയോഗിക്കുമ്പോൾ എന്നും ശ്രദ്ധിക്കണം. എന്റെ ഒരമ്മച്ചി ഓലക്കരയിൽ താമസിക്കാം. ഈ അമ്മച്ചിക്ക് ഒരു സ്വഭാവം എത്ര, എപ്പോഴും ഇല്ലാതില്ലാതില്ലാന്ന് പറയുന്നു. ചില ടീച്ചേഴ്സും അങ്ങനെയുണ്ട്, എപ്പോഴും ഇല്ലാതില്ലാന്ന് പറയുന്നു ഈ അമ്മച്ചി. അപ്പോ നല്ലോണം മഴവെയ്യുന്നത്. ഇപ്പൊ 2 സ്കൂൾ പിള്ളേര് തീരുമാനിച്ചു ഈ അമ്മച്ചിയുടെ വീട്ടിൽ ഈ ഓലക്കരയിൽ കൂടെ വെള്ളം അകത്തേക്ക് വീഴുന്നുണ്ട്. പിന്നെന്താ പറയാ, ചോർച്ചയുണ്ട് അല്ലെ? ചോരുന്നുണ്ട്. ഈ അമ്മച്ചിയുടെ അടുത്ത് സ്കൂളിലെ പിള്ളേര് ചോദിച്ചു, അമ്മച്ചിയുടെ വീട്ടിൽ ചോർച്ചയുണ്ടോ? അമ്മച്ചി എന്താ പറഞ്ഞു ചിരിച്ചിരിക്കുന്നത്? ഇല്ലാതില്ലാന്ന് പറഞ്ഞു ചിരിക്കുന്നു. ഇപ്പൊ ചോദ്യം എന്താണ്, ചോർച്ചയുണ്ടോ? അമ്മച്ചി എന്താ പറഞ്ഞറിയോ? ഇവിടെ ചോർച്ചയല്ലാതെ വേറെ ഒന്നുമില്ല. എന്താ പറഞ്ഞത്? ചോർച്ചയല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അപ്പോഴും അമ്മച്ചി പറഞ്ഞിട്ടില്ലാന്ന് അല്ലേ? പക്ഷെ ചോർച്ചയുണ്ടെന്നുള്ള അർത്ഥം ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ചിലത് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ചിന്തിക്കുള്ളൂ. നെഗറ്റീവ് എന്തിന്? ഓ, അതൊന്നും താഴെ. അപ്പൊ ചിലപ്പോ എല്ലാവരോടും പുച്ഛം, എല്ലാവരോടും നിഷേധം, എല്ലാവരോടും വെറുപ്പ്, എല്ലാവരെയും കളിയാക്ക, മറ്റുള്ളവരൊക്കെ യൂസ്ലെസ് ആണെന്ന് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ കേരളീയർക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ്. തമിഴ്നാട്ടുകാരനെ കണ്ടാൽ ദേ പോകുന്നു അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ കളിയാണ്. സത്താർജിയെ കണ്ടാൽ ദേ പോകുന്നു ചാർത്തോബീസ് എന്ന് പറഞ്ഞ് കളിയാണ്. കർണാടകത്തിലാരനെ കണ്ടാൽ കളിയാണ്. ഈ കളിയാക്കാൻ ഇയാൾക്കിന്റെ യോഗ്യതയാണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഇടിച്ച് താഴ്ച, അപഹാസ്യമാക്കുക, സംസാരിക്കാം, കളിയാക്ക, നിഷേധിക്കാം, ഇത് ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകരുത്. നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്നും ശ്രദ്ധിക്കാം, അനുഗ്രഹിക്കാൻ ഉള്ള വാക്കുകൾ, അനുമോദിക്കാനുള്ള വാക്കുകൾ, ഉപദേശിക്കാനുള്ള വാക്കുകൾ, മാർഗനിർദ്ദേശം നൽകാനുള്ള വാക്കുകൾ, പ്രോത്സാഹിപ്പിക്കാനുള്ള വാക്കുകൾ, അതുപോലെ പഠിപ്പിക്കാനുള്ള വാക്കുകൾ, മന്ത്രം ചൊല്ലാൻ, കീർത്തനം ചൊല്ലാൻ, നാമം ചൊല്ലാൻ, ഇതെല്ലാം നമുക്ക് നാക്ക് തന്നിരിക്കുന്നതാണ്. ആ നാക്കുപയോഗിച്ച് ശപിക്കാനോ വിമർശിക്കാനോ കളിയാക്കാനോ ശ്രമിക്കരുത്. ഇപ്പൊ മൂല്യാധിഷ്ഠിത ജീവിതത്തില് നന്മകൾ കേൾക്കാനും നന്മകൾ കാണാനും നന്മകളെ സംസാരിക്കാനും നന്മകളെ ചിന്തിക്കാനും നമുക്ക് സാധിക്കണം. എന്ത് സാധിക്കണം? നന്മകളെ ചിന്തിക്കണം. ഇവിടെ എല്ലാ അനുജന്മാരോടും അനുജന്മാരോടും എന്നും പറയാനുള്ള ഒരു വഴി ശ്രദ്ധിച്ച് കേൾക്കണം. ജീവിതത്തില് സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, ജയമുണ്ട്, സ്തുതിയുണ്ട്, നിന്ദ. സ്തുതിയുടെ ഓപ്പോസിറ്റ് നിന്ദ. ലാഭമുണ്ട്, നല്ലത് പറയുന്നവരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. ഇത് നിങ്ങൾ ഇന്നും ഇന്നും ജീവിതത്തിൽ ഓർക്കണം. എല്ലാ വിദ്യാർത്ഥികളോടും മാതാപിതാക്കൾ പറയും, എന്നും നീ ജയിക്കണം, എന്നും നിനക്ക് ലാഭം ഉണ്ടാവണം, എന്നും നിന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണം, എന്നും നീ വലിയവനാവണം. സാധിച്ചു എന്ന് വരില്ല. അപ്പൊ മനസ്സിലായോ? ചിലപ്പോ നമ്മൾ പരാജയപ്പെട്ടെന്ന് വരും, ചിലപ്പോ ആരെങ്കിലും നമ്മളെ കുറിച്ച് ചീത്ത വന്നെന്ന് വരും, ചിലപ്പോ നമുക്ക് നഷ്ടം വന്നെന്ന് വരും, ചിലപ്പോ നമ്മൾ കരയേണ്ടി വരും, ചിലപ്പോ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ഇതെല്ലാം ജീവിതത്തില് മനസ്സിന്റെ ചിന്താ മണ്ഡലത്തിൽ നിങ്ങൾ സുഖിക്കണം. പരാജയപ്പെടുമ്പോൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. യഥാർത്ഥത്തില് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ്? രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ്? അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും? എന്റെ വീക്ഷണപ്രകാരം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം മന്ദരയാണ്. ആരാണ്? എന്താ കാരണം അറിയോ? കൈകേയിയോട് ഉപദേശിച്ചതാരാണ്? എന്താ ഉപദേശം കൊടുത്തത്? രാമനെ കാട്ടിലേക്ക് അയക്കണം. രാമനെ കാട്ടിലേക്ക് അയക്കണമെന്ന ഉപദേശം മന്ദര കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? രാമൻ രാജാവാവില്ലേ? രാമൻ രാജാവായിരിക്കും. ഒരു വർഷം കഴിയുമ്പോൾ എന്താവും? രാമന്റെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം അല്ലേ? ഒരു വർഷം കഴിയുമ്പോ രാമന്റെ മന്ത്രിസഭയുടെ ഒന്നാം. അഞ്ചു വർഷം കഴിയുമ്പോ, 25 വർഷം കഴിയുമ്പോ ശ്രീരാമന്റെ മന്ത്രിസഭയുടെ 50 വർഷം കഴിയുമ്പോ 60 വർഷം വരെ ശ്രീരാമ രാജാവായിരുന്നാല് ഡയമണ്ട് ചൂടി. അത് കഴിഞ്ഞ് മാതൃഭൂമി പേപ്പറിന്റെ 8-ാമത്തെ പേജിൽ വരും വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ശ്രീരാമൻ ഇവരോഗ വാർത്ത പിടിച്ചു. രാമായണം എത്ര പേജ് ആയിപ്പോ? ഞാൻ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞത് രാമായണമാണെങ്കിൽ എത്ര പേജ് ഉണ്ടാവും? കൂടി വന്ന 10 പേജ്. എത്ര പേ ഉണ്ടാവുള്ളൂ? 10 പേജ് കൂടുതൽ രാമായണം ഉണ്ടാവില്ല. ഞാനിപ്പോ പറഞ്ഞതാണ് സംഭവിച്ചതെങ്കിൽ. പക്ഷെ ആ രാമനെ 14 വർഷം കാറ്റിൽ അയച്ച് അങ്ങനെ രാവണ വിഗ്രഹം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ 1100 പേജുള്ള രാമായണം, 25,000 ശ്ലോകങ്ങളുള്ള രാമായണം എഴുതാൻ വാൽമീകിക്ക് സാധിച്ചത് മന്ദര എന്ന അമ്മച്ചി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. മഹാഭാരതത്തിൽ എത്ര ശ്ലോകമുള്ളത്? 125,000 ശ്ലോകം. മഹാഭാരതത്തിൽ 125,000 ശ്ലോകങ്ങളുള്ള ഇതിഹാസ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥം ഉണ്ടാകാൻ കാരണം ശകുനി എന്ന വ്യക്തിയാണ്. ആരാണ് ശകുനിയാണ് തടസ്സം കഴിച്ചത്. ഇത് രണ്ടും ഞാൻ ഇവിടെ പറയാൻ കാരണം, ഈ നെഗറ്റീവ് ക്യാരക്ടർ, നെഗറ്റീവായിട്ടുള്ള മന്ദര രാമായണത്തിലും നെഗറ്റീവായിട്ടുള്ള ശകുനി മഹാഭാരതത്തിലും ഇല്ലായിരുന്നു എങ്കിൽ രണ്ടിതിഹാസവും ഭാരതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. രണ്ടിതിഹാസവും ഭാരതത്തിലെ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എനിവൺ അതെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ രാമായണവും മഹാഭാരതവും എഴുതിയത് വാൽമീകിയും വേദവ്യാസനുമാണെങ്കിലും അതിനകത്തെ രണ്ട് നെഗറ്റീവ് കഥാപാത്രങ്ങൾ, നെഗറ്റീവ് കഥാപാത്രം എന്നതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് സാധാരണക്കാരൻ പോസിറ്റീവാണ്, ഇത് എതിർത്തവരാണ്. ഈ എതിർത്തവരുള്ളതുകൊണ്ടാണ് ലോകത്തിന് രണ്ട് ഇതിഹാസം ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിലും ചില നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലും നെഗറ്റീവ് സംഭവങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വളരെ ഗംഭീരമായിട്ട് പോവാ. സ്കൂൾ വിദ്യാർത്ഥികളായത് കാരണം അതിൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. അങ്ങനെ എറണാകുളത്ത് എം ജി റോഡിലുള്ള ദ്വാരക ഹോട്ടലിന് കേട്ടിട്ടുണ്ട്. അവിടെ 3 വർഷം സപ്ലയർ ആയിരുന്നു. ഈ രാവിലെയും വൈകുന്നേരവും എറണാകുളത്തെ ദ്വാരക ഹോട്ടലിന് സപ്ലയർ ആയിട്ട് ഉച്ചയ്ക്ക് മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ പോകണം. മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ വേണ്ടി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ഉറക്കം വരും. എന്താ കാരണം? രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, ഹോട്ടലിലെ ഷിഫ്റ്റില് രാത്രി 10 മണി വരെ വർക്കുണ്ട്, 7 ദിവസമുണ്ട്. ഇപ്പൊ ക്ലാസ്സിലിരിക്കുമ്പോ കെമിസ്ട്രി ടീച്ചർ വന്ന് ക്ലാസ് എടുത്തു. ഹൈഡ്രജൻ ക്ലോറൈഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ദ ലാബോറട്ടറി ബൈ ട്രീറ്റിംഗ് ഡൈസൾഫ്യൂറിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്. അത് ഞാൻ നല്ലോണം കേട്ടിട്ടുണ്ട്, നല്ലോണം കേട്ടു. കുറച്ച് കഴിയുമ്പോ പതുക്കെ ഞാൻ തുടങ്ങി. ഉറങ്ങിയ സമയത്താണ് ഹൈഡ്രജൻ ബ്രോമൈഡ് അടുത്ത പാർട്ടിലേക്ക് ടീച്ചർ കയറി. ഹൈഡ്രജൻ ക്ലോറൈഡ് കഴിഞ്ഞ ഹൈഡ്രജൻ ബ്രോമൈഡ് കനോട്ട് ബി പ്രിപ്പയർഡ് ഇൻ ദ ലാബോറട്ടറി ബൈ ട്രീറ്റിംഗ് സോഡിയം ബ്രോമൈഡ് ആൻഡ് സൾഫ്യൂറിക് ആസിഡ്. ആദ്യത്തെ എന്താ പറഞ്ഞത്? ആന്റി പ്രിപ്പയർഡ്. ഇതെന്താ പറഞ്ഞത്? കനോട്ട് ബി. അപ്പൊ എന്റെ മുഖത്തേക്ക് ടീച്ചർ നോക്കി റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, ഹൈഡ്രജൻ ബ്രോമൈഡ് കനോട്ട് ബി പ്രിപ്പയർഡ്. ഇപ്പൊ ഞാൻ നല്ല ഉറക്കാം, ക്ലാസ്സിലെ അസൽ ഉറക്കാം. അത് കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിച്ചു, ഹൗ ക്യാൻ ബി പ്രിപ്പയർ ഹൈഡ്രജൻ ബ്രോമൈഡ് ഇൻ ദി ലാബോറട്ടറി. അപ്പൊ ഞാൻ ഉറങ്ങിയ സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് കേട്ടത് എന്താണ്? ഹൈഡ്രജൻ ബ്രോമൈഡ്. അത് തന്നെ ഉപയോഗിച്ച് ഇതിന് ഉത്തരം കൊടുത്തു. അത് തന്നെ ഉപയോഗിച്ച് ഇതിന് ഉത്തരം കൊടുത്തു. ടീച്ചർ വേറെ ഒന്നും നോക്കിയില്ല. 60 പെൺകുട്ടികളും 20 ആൺകുട്ടികളും ഉള്ള ക്ലാസ്സിൽ എന്നെ പിടിച്ച് 40 മിനിറ്റ് നിർത്തി. ഒറ്റ നിപ്പ പേര് കുട്ടമീനാറ് മാറി ആ ക്ലാസ് മുറിയിൽ. അത് ഒത്തിരി വിഷമം തോന്നി. 1970 ജൂൺ മാസം 6ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ആ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള 3 മണിവരെയുള്ള ക്ലാസ്, ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് ടീച്ചർ എന്നോട് എല്ലാവരും കേൾക്കെ പറഞ്ഞു, ഗോപാലകൃഷ്ണൻ 10 വർഷം പഠിച്ചാലും കെമിസ്ട്രി പാസ്സാവില്ല. 10 വർഷം പഠിച്ചാലും അത് നെഞ്ചേട്ടൊരു തത്തിയായിരുന്നു. ഞാൻ ആ ഗാലറിയിൽ നിന്ന് ഇറങ്ങി വന്ന് ടീച്ചറിന്റെ മുമ്പിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, മേഡം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കെമിസ്ട്രിയിലെ ഹയസ്റ്റ് മാർക്ക് മേടിച്ച് അവസാനത്തെ ഡിഗ്രിയും എടുക്കും. അപ്പോ അവസാനത്തെ ഡിഗ്രിയും എടുത്ത് ലോകത്തിൽ ഏറ്റവും വലിയൊരു ലാബറട്ടറിയിൽ പ്രവർത്തിച്ച് 40 വയസ്സിന് മുമ്പ് ഭൂമിയുടെ ഇപ്പുറത്ത് കൂടെ പോയിട്ട് ഞാൻ അപ്പുറത്ത് കൂടെ വരും, അന്ന് ഞാൻ ടീച്ചറെ കാണാൻ വരുമെന്ന് ഞാൻ പറഞ്ഞു. ഡിഗ്രി ആണെങ്കിലും അപ്പോൾ ടീച്ചർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഗോപാലകൃഷ്ണ സൂര്യൻ പടിഞ്ഞാറൊലിക്കും എന്നാണ് പറഞ്ഞത്. വളരെ സൂര്യൻ പടിഞ്ഞാറൊലിക്കും. അതുകൂടി കേട്ടപ്പോൾ ഒത്തിരി വാശിയായി. ഏതായാലും അതൊരു ചലഞ്ചായിരുന്നു. എന്നിട്ട് ആ ടീച്ചറിന്റെ 10 വർഷം പഠിച്ചാലും കെമിസ്ട്രി പാസ്സാവില്ല എന്ന ആ ശാപത്തിൽ നിന്നാണ് കെമിസ്ട്രി പഠിക്കാനും അത് 38ാമത്തെ വയസ്സിൽ മിഷിഗൺ, അമേരിക്കയിലെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയില് 4 ഗ്ലോബൽ സമ്മാനം വന്നിച്ചവര് വർക്ക് ചെയ്ത ലാബറട്ടറിയില് അതേ ടേബിളില് ഗവേഷണം നടത്താനും ഇപ്പുറത്ത് കൂടെ പോയിട്ട് ഭൂമിയുടെ അപ്പുറത്ത് കൂടെ തിരിച്ചു വരാനും സാധിച്ച് ഞാൻ ടീച്ചറെ കാണാൻ പോകുന്ന വേളയിൽ ഞാൻ എന്നും ആരാധിക്കുന്ന മഹാരാജാസ് കോളേജിലെ ഡോക്ടർ പി എസ് രാമൻ സാർ പറഞ്ഞു, ടീച്ചറെ ഇന്ന് കണ്ട് ഓർമ്മിപ്പിക്കരുത്, ഓർമ്മിപ്പിച്ചാൽ ടീച്ചറിന് വിഷമാവും, അതുകൊണ്ട് പറയേണ്ട. ഏതായാലും മാതാമൃതാനന്ദമയിയുടെ 47ാമത്തെ ജന്മവാർഷികത്തിന് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ അടിച്ചു പൊളിച്ച് ഒരു പ്രഭാഷണം നടത്തി ഞാൻ. ഒരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം. ആ പ്രഭാഷണം കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ ടീച്ചർ മുമ്പിൽ വന്ന് എന്നെ പുള്ളി നമസ്കരിച്ചു. ഞാൻ രണ്ട് കൈ പിടിച്ചു ടീച്ചറെ എടുത്തിട്ട് പറഞ്ഞു, ടീച്ചർ കാരണമാണ് ഗോപാലകൃഷ്ണൻ സാധിച്ചത് എന്താണ് ഞാൻ പറഞ്ഞില്ല, ടീച്ചർ കാരണമാണ് ഇത് സാധിച്ചത്. ഞാൻ വെറുതെ എന്റെ അനുഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ജീവിതത്തിൽ എന്ത് നെഗറ്റീവ് ഉണ്ടായാലും എന്ത് വൈപരീത്യങ്ങൾ ഉണ്ടായാലും എന്റെ അനുജന്മാരും അനുജത്തുമാരും അത് അടിച്ച് തെറിപ്പിച്ച് മുമ്പോട്ട് പോകണം. ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി വന്നവരാണ് നിങ്ങൾ. ധന്യമായൊരു ജീവിതം ജീവിക്കണം. അതനുസരിച്ച് നന്മകളെ കേൾക്കുക, നന്മകളെ കേൾപ്പിക്കുക, നന്മകളെ കാണുക, നന്മകൾ കാണിപ്പിക്കുക, നന്മകൾ സംസാരിക്കുക, നന്മകള് സംസാരിപ്പിക്കുക, നന്മകളെ ചിന്തിക്കുക, നന്മകള് അത്ര മനസ്സിലായോ? ഏത് നെഗറ്റീവും ഒരു സ്ഥലത്തും അടിമതറായിട്ട് വീഴരുത്. നിങ്ങൾക്കൊരു പണ്ട് എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു കളക്ടർ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക പേരാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു പേര് ഡോക്ടർ ഉപ്പിലിയപ്പൻ എന്നാണ് പേര്. അദ്ദേഹത്തെ പേര് അന്വേഷിക്കണം, അത് പ്രശ്നമില്ല. അദ്ദേഹം കളക്ടറായിട്ട് ചാർജ് എടുത്ത് ഉടനെ എന്താ ചെയ്തെന്നറിയോ? FACT ഉദ്യോഗമണ്ഡല FACT നാല് വ്യക്തികളോട് കാണാൻ വരാറുണ്ട് കളക്ടറായി ചാർജ് എടുത്തിട്ട്. ഈ നാല് വ്യക്തികൾക്ക് മനസ്സിലായി എന്തിനാ കളക്ടർ അവിടെ നിൽക്കുന്നത്? ഒരു വളരെ ബഹുമാനത്തോടു കൂടി ഈ നാല് പേരും കളക്ടർ ഉപ്പിലിയപ്പന്റെ മുമ്പിൽ വന്നിട്ട് തൊഴുതുകൊണ്ട് നിന്നു. ഉപ്പിലിയപ്പൻ പറഞ്ഞു, നാല് പേര് ഇല്ല, ചായ കൊണ്ടുവന്നു, അവർക്ക് വടയും സമോസയും കൊടുത്തു. കുറേ നേരം സംസാരിച്ച ശേഷം ഉപ്പിലിയപ്പൻ പറഞ്ഞു, നിങ്ങൾ നാല് പേരുമാണ് എന്നെ സഹായിച്ചത് കളക്ടറാവാൻ. അല്ലായിരുന്നെങ്കിൽ ഞാൻ കളക്ടറാവും. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല, അവർ സാധാരണക്കാർ. അവർ പറഞ്ഞു, FACT ഞാൻ ഇന്റർവ്യൂവിന് വന്നപ്പോ അവിടെ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാൻ ഇന്റർവ്യൂവിന് വന്നപ്പോ ഞാൻ യൂസ്ലെസ് ആണെന്ന് എഴുതിയത് നിങ്ങൾ നാല് പേരാണ്. അതാണ് FACT ഉദ്യോഗമണ്ഡലിലെ ക്ലർക്കിന്റെ പോസ്റ്റിന് ഇന്റർവ്യൂവിൽ ചെന്നപ്പോൾ ഞാൻ യൂസ്ലെസ് ആണെന്ന് കൈകൊണ്ട് എഴുതിയത് നിങ്ങൾ നാല് പേരാണ്. ഞാൻ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾ എഴുതിയിരുന്നെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു? ക്ലർക്കാകുമായിരുന്നു. ഇപ്പൊ എന്തായി? ക്ലർക്കായി. ഇപ്പൊ ഡിസ്ട്രിക്ട് കളക്ടർ ആവാൻ കാരണമാരായിരുന്നു? മറ്റേ നാല് പേര്. അവർ എന്ത് എഴുതിയതുകൊണ്ട്? അപ്പൊ എന്താ സംഭവിച്ചത്? അർത്ഥം മനസ്സിലായില്ലേ? അതായത് ജീവിതത്തിലെ നെഗറ്റീവുകൾ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്ക് മനസ്സിൽ എന്നും ചിന്തിക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ ജീവിതത്തില് മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അപ്പൊ മനസ്സിലായത് നാല് കാര്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞ നാല് കാര്യം അഞ്ച് കാര്യം ഏതാണ്? മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തില് ഒന്നാമത്തേത്, രണ്ട് പിന്നെ ഇൻഫർമേഷൻ ഇപ്പുറത്ത് അപ്പുറത്ത്, ഇൻഫർമേഷന്റെ വിവരം അപ്പുറത്ത്. മനസ്സിലായല്ലോ? അധ്യാപകനിൽ നിന്ന് എത്ര അറിവ് കിട്ടും? അവനെ തന്നെത്താനത്ര ഉണ്ടാക്കണം. ബാക്കി ആ ബാക്കി നാൽഭാഗത്തിന് നാല് വാക്കുകൾ അഭിഷൻസ് ക്വാളിഫിക്കേഷൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം അല്ലേ? ചെവി ഉപയോഗിച്ച് കേൾക്കുന്നത് എവിടെ നിന്ന് കേൾക്കാം, എങ്ങനെ കേൾക്കാം, എന്ത് കേൾക്കാം, ഇതെല്ലാം മനസ്സിലായി. എന്ത് കാണണം, എവിടെ നിന്ന് കാണണം, ഇങ്ങനെ കാണണം, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഇതെല്ലാം ചിന്തിക്കേണ്ടതല്ല. അടുത്തത് ശരീരത്തിന്റെ നന്മക്ക് ആഹാരം ആചാര പ്രവൃത്തി. ആചാരം വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. കേട്ടിട്ടുണ്ടോ? ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയം വടക്ക് തെക്കാണ്. ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയം വടക്ക് തെക്കായതുകൊണ്ട് ഒരു കാരണവശാലും വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. കാരണം ഈ ഹീമോഗ്ലോബിൻ എന്ന മാഗ്നറ്റിക് മെറ്റീരിയൽ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന അതിൽ നിന്ന് കാപ്പിലറിയിൽ വെച്ച് ബ്ലോക്കാവും. അതുകൊണ്ടാണ് ആചാരം വടക്കോട്ട് തലവെച്ച് കിടക്കരുത്, അനുഷ്ഠിക്കണം, രാവിലെ 5:30 എഴുന്നേൽക്കണം. എന്താ കാരണം? തലച്ചോറിൽ ഒപ്റ്റിമം ആക്റ്റീവായ സമയം രാവിലെ 5:30-6 ഇടയ്ക്കാണ്. പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കുമ്പോഴും കഴിയുന്നതും മുഖം കിഴക്കോട്ട് വരണം, മുഖം കിഴക്കോട്ട് വരണം. എന്താ കാരണം? തലച്ചോറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സ് കോംപ്ലിമെന്ററി ആയിട്ട് വരണം. അപ്പൊ വീട്ടിലിരുന്ന് പത്രം വായിക്കുമ്പോഴോ പുസ്തകം വായിക്കുമ്പോഴോ എപ്പോഴും ശ്രദ്ധിക്കുക, മുഖം കിഴക്കോട്ട് വരണം. ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സ് തലച്ചോറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് കോംപ്ലിമെന്ററി ആയിട്ട് വരുമ്പോൾ തലച്ചോറിന്റെ എഫിഷ്യൻസി 15% വർദ്ധിക്കും. മനസ്സിലായി? ഊർജ കാരണം കിഴക്കോട്ട് മുഖം വെച്ച് പഠിക്കാൻ പാടില്ല. ഇവിടെ ഏതെങ്കിലും ക്ലാസ് റൂം തെക്കോട്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ് എന്താ വേണ്ടത് ചെയ്തോട്ടെ, നിങ്ങളൊന്നും പറയാൻ പോകണ്ട. മനസ്സിലായില്ലേ? ഒരു കാരണം വെച്ചാൽ വിദ്യാർത്ഥികളുടെ മുഖം തെക്കോട്ട് വെച്ചാൽ 15% ബ്രെയിൻ കപ്പാസിറ്റി കുറയും. ഇടക്ക് 15% വർദ്ധിക്കും. അപ്പോ അത് ഓർമ്മിക്കാം. മാത്രമല്ല, രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ 30 സെക്കൻഡ് നിർബന്ധമായും പ്രാർത്ഥിച്ചതിന് ശേഷമേ വർത്തിക്കലായി നിൽക്കാൻ പാടുള്ളൂ. എന്താ കാരണം? ഹൊറിസോണ്ടൽ ബോഡി വർത്തിക്കലാകുമ്പോൾ ഹാർട്ടിന് ഏൽക്കുന്ന പ്രഷർ ഉണ്ടാകരുത് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 9 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയർ പറഞ്ഞു, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യണം? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടേ? ഈ പല്ല് തേക്കാതെ നാക്ക് വലിക്കാതെ മുഖം കഴുകാതെ കുളിക്കാതെ കിടന്ന കിടക്കയിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്തിനായി മന്ത്രം ചൊല്ലാൻ നമ്മളുടെ ആൾക്കാർ പറഞ്ഞത്? പല്ല് തേച്ചിട്ടില്ല, നാക്ക് വലിച്ചിട്ടില്ല, മുഖം കഴുകിയിട്ടില്ല, കുളിച്ചിട്ടില്ല, കിടന്ന കിടക്കയിൽ തന്നെ ഇരുന്ന് മന്ത്രം ചൊല്ലാൻ പറഞ്ഞതിന്റെ അർത്ഥം അത് മന്ത്രത്തിന്റെ രീതിയിൽ ചൊല്ലാനല്ല. അങ്ങനെ ചൊല്ലണം, ചൊല്ലുമ്പോൾ 30 സെക്കൻഡ് ആവും. അപ്പൊ ഹാർട്ട് ബാലൻസ്ഡാവും, ഹാർട്ട് തന്നെ താനെ ബാലൻസ്ഡാകും. 20% ഹൃദ്രോഗികൾ, ഹാർട്ട് പേഷ്യന്റ് 20% മരിക്കുന്നത് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോഴാണ്. 20 അല്ല 23. അതുകൊണ്ട് കിടക്കയിൽ ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കാവുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു 9 വർഷം മുമ്പ്. ഭാരതീയ എത്ര വർഷം മുമ്പ് പറഞ്ഞു? അപ്പൊ ആചാരത്തിന് സഹിച്ചിട്ടേ വടക്കോട്ട് തലവെച്ച് കിടക്കരുത്, കിഴക്കോട്ട് നോക്കിയേ പഠിക്കാവും. അതുപോലെ തന്നെ രാജ്യ പ്രാർത്ഥിക്കും, സാധിക്കുമെങ്കിൽ ഭൂമി തൊട്ട് തലയിൽ വെച്ചാൽ. ഒരു മന്ത്രമുണ്ട്, ഞാൻ വെച്ചിരുന്നത് ടെലസ്കോപ്പാണ്, കാലിഡോസ്കോപ്പാണ്. സമുദ്രവസനേ ദേവി പർവ്വതസ്തനാന്തിരേ വിഷ്ണുവർത്തി നമസ്തുഭ്യം പാദസ്പർശംഖമസ്തമേ. ഈ മന്ത്രം ചൊല്ലിട്ട് ഭൂമി തൊട്ട് തലയിൽ വെക്കണം. ഇതിനാ ഭൂമി തൊട്ട് തലയിൽ വെച്ചാൽ ഈ ഭൂമി തൊട്ടാലും മതി. ഇതിനാ ശരീരത്തിലെ ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൈവഴിക്ക് അത് ചെയ്ത് പോകണം. കാല് വഴിക്ക് പോയാൽ വാദത്തിന്റെ രോഗം ഉണ്ടാകാത്ത. അപ്പൊ രാവിലെ ഭൂമി തൊട്ട് തലയിൽ വെക്കുന്നത് ഇത് ഹിന്ദുക്കളുടെ ആചാരമാണ്. എന്തിനാ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചെയ്യുന്നത്? ഇത് ഇവിടുത്തെ ആചാരം എല്ലാവരുടേതുമാണ്. മന്ത്രം ചൊല്ലണ്ടായെങ്കിലും മന്ത്രം ചൊല്ലണ്ട. ഭൂമി തൊടുമ്പോൾ ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൈവഴിച്ച് ചെയ്തു പോകുമ്പോൾ കാലിന് വാദമുണ്ടാവില്ല. രാവിലെ നിർബന്ധമായിട്ടും വെറ്റ് കോഫി ഒഴിവാക്കണം. എന്താ കാരണം? പല്ലിന്റെ ഇടയ്ക്കുള്ള ചെടിയെല്ലാം ഈ കാഫിയുടെ കൂട്ടത്തിൽ അകത്ത് ചെന്നാൽ ഇൻഡസ്റ്റൈൻ ക്യാൻസർ ഉണ്ടാകും എന്ന് ഡെൻമാർക്കിലുള്ള സയന്റിസ്റ്റുമാർ തെളിയിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ടേ പറയാനുള്ള വെറ്റ് കോഫി കുടിക്കരുതെന്ന് അമ്മൂമ്മമാർ പറയും. ഒരു കാരണം വെച്ചാലും വെറ്റ് കോഫി കുടിക്കരുത്. അപ്പൊ അതിനകത്ത് ഒരു ആചാരമില്ല, അതിനകത്ത് ഒരു സയൻസ് ഉണ്ട്. രാവിലെ നിർബന്ധമായിട്ട് കുളിക്കണം. പാലിന്റെ ചുവട്ടിൽ കിടന്ന് വേർപ്പാവിയായി പോയി തൊലിയിലുള്ള ചെടി നേരെ പൗഡർ ഇട്ട് സ്കൂളിലേക്ക് പോയാൽ സ്കിൻ സംബന്ധമായ രോഗം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് 10 മിനിറ്റ് നിർബന്ധമായിട്ട് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. കണ്ണടച്ച് സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഇടത്തെ കൈയിന്റെ മുകളിൽ വലത്തെ കൈ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ജീവിതത്തിന് ഏറ്റവും വലിയൊരു അസറ്റാണ്. അത് സയന്റിസ്റ്റുമാർ തെളിയിച്ചിരിക്കുകയാണ്. അത് വേദം പഠിച്ച പണ്ഡിതന് പറഞ്ഞതല്ല, രാവിലെയും വൈകുന്നേരവും 10 മിനിറ്റ് പ്രാർത്ഥിക്കണം. സാധിക്കുന്നെങ്കിൽ അമ്മയോട് ഇരിക്കാൻ പറയാം. അമ്മ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, അമ്മയുടെ കൂട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം 10 മിനിറ്റ്. പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ 5 നമസ്കാരം പൂജാമുറിയിൽ. 1 നമസ്കാരം അമ്മയ്ക്ക്, 2 അച്ഛന്, 3 പ്രപഞ്ചചൈതന്യത്തിന്, 4 പൂജാമുറിയുടെ വിഗ്രഹത്തിന്, 5 സൂര്യന്. പൂജാമുറിയിൽ തന്നെ നീരാവിലെ അമ്മയുടെ അടുത്തേക്ക് പോകണം. 5 നമസ്കാരം. എന്തിനാ 5 നമസ്കാരം ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ 186 മൂവബിൾ ജോയിന്റ് ആവുന്നത്, 186 എല്ലാ മൂവബിൾ ജോയിന്റും ഹാർമോണിയസ് എക്സർസൈസിന് വിധേയമാകുന്ന 7 യോഗാസനങ്ങളാണ് ഒരു സൂര്യ നമസ്കാരത്തിനുള്ളത്. എത്ര യോഗാസനങ്ങൾ? 7. അപ്പൊ 5 സൂര്യ നമസ്കാരത്തിനുള്ള എത്ര യോഗാസനമായി? 35 യോഗാസനമായി. 5 നമസ്കാരത്തിൽ 7 × 5 = 35 യോഗാസനമായി. അപ്പൊ ആദ്യത്തെ നമസ്കാരം ആക്കുകയാണ്, 2, 3, 4 ഭാരതീയ വിദ്യാഭ്യാസം കൊടുത്ത് ഇവിടെ ഞാൻ ക്ലാസ് എടുക്കാറില്ല. കുറച്ചു മുമ്പ് ഞാൻ അവിടെ ക്ലാസ് എടുത്തപ്പോ വെറുതെ അവരോട് ചോദിച്ചു, ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഇക്വേഷൻ E = അത് തെറ്റാണെന്ന് തെളിയിച്ചത് ആരാണെന്ന് ചോദിച്ചു. അത് തെറ്റാണെന്ന് തെളിയിച്ചത് ആരാണ് ചോദിച്ചത്? രണ്ട് സ്റ്റുഡൻസ് ഉത്തരം പറഞ്ഞു, സുദർശൻ റെഡ്ഡിയാണ്. എത്ര സ്കൂളിലേക്ക് പോയിട്ടുണ്ടല്ലോ, പ്രയോ കോളേജിലേക്ക് പോയി, ഇതുവരെ കേട്ടിട്ടില്ല. പറഞ്ഞു തീർന്നതും ആൻസർ പറഞ്ഞു, അത്ഭുതം തോന്നി. അറിയട്ടെ, സ്കൂളുകളിൽ ധാരാളം 1500 രൂപ 2000 രൂപ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളിൽ പക്ഷേ അറിയാം എന്ന് നമുക്കൊരു ധാരണയുണ്ടാവും. പക്ഷെ ഇവിടെ ധാരണ ഇല്ല. ധാരണ ഇല്ലാതെ വളരെ പെട്ടെന്ന് സ്കൂൾ എന്തെല്ലാം ചോദ്യം. നമ്മുടെ ഈ സ്കൂള് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഇന്റർനെറ്റിൽ കാണാം. ഏത് വെബ്സൈറ്റിലാണ് കാണാൻ പറ്റുമോ? ഇല്ലാണ് ഗൂഗിൾ എർത്ത്, ഗൂഗിൾ എർത്ത് ഈ ലെവലിലുള്ള സ്റ്റുഡൻസ് അത് പറയാന്ന് പറഞ്ഞാല് ഗ്രേറ്റ് വണ്ടർ. ഗൂഗിൾ എർത്തില് നേരെ ഇന്റർനെറ്റ് കയറിയാൽ ഈ സ്കൂൾ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ അതിനകത്ത് കാണാം. ഈ സ്കൂൾ കാണാം, നമ്മുടെ ന്യൂയോർക്കിലെ ആ പ്രതിമ കാണാം, അതല്ലെങ്കിൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സാണെങ്കിൽ KSRTC ബസ് കാണാം. അത്ര ഷാർപ്പായി കാണാം, ഇവിടെ മുമ്പിൽ എത്തിക്കുന്ന ബസ് കാണാം. അപ്പൊ ആ ഗൂഗിൾ എത്ത എന്നുള്ളൊരു വാക്ക് പിന്നെ അത് 2-3 വിദ്യാർത്ഥികൾക്ക് അറിയാന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് ആണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം നിങ്ങൾ നല്ല രീതിയിൽ അറിവുള്ളവരാണ്. അത് എന്നും മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല രീതിയിൽ ശൈൻ ചെയ്ത് ഷൈനിങ് കളയിച്ച് വരണം. തിരിച്ച് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാം. ആചാരങ്ങള് അഞ്ച് നമസ്കാരം എന്ന് ഞാൻ പറഞ്ഞത് ഒറ്റ പ്രാവശ്യം പറഞ്ഞതാണ് നിങ്ങൾ തിരിച്ചു പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ സ്കൂള് വിദ്യാർത്ഥികൾക്ക് നല്ല നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഞാൻ അതിലേക്ക് പോയത്? ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ധാരാളം ആചാരങ്ങള്, ആ ആചാരങ്ങള് അതിനകത്ത് സയൻസ് ചന്ദനം തൊടുമ്പോഴും ആചാരമുണ്ട്. 108-ാമത്തെ മർമ്മത്തില് ചന്ദനത്തിന്റെ ഔഷധങ്ങളും എടുക്കുന്നു. ചിലപ്പോ കുങ്കുമം തൊടുമ്പോൾ മരുന്നിന്റെ ഡോസ് അൾട്രാവയലറ്റ് രശ്മികള് അകത്തേക്ക് ബ്രെയിൻ ആക്റ്റീവ് ആകുന്നു. ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മരുന്നിന്റെ ഡോസ് ഓസോ നമ്മുടെ ശ്വാസകോശത്തെ ശുദ്ധീകരിക്കുന്നു. അതിനകത്ത് സയൻസ് ഉണ്ട്. ചെറിയ ഭക്ഷണം കഴിക്കുന്നതിനുമ്പോൾ പ്രാർത്ഥിക്കണം, നിർബന്ധമായി പ്രാർത്ഥിക്കണം. ഏത് വ്യക്തികളാണെങ്കിലും ഏത് മനസ്ഥരാണെങ്കിലും എന്തിനാണ്? സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവാകും. സലൈവാറിന് തയാറിൻ എന്ന കോമ്പൗണ്ട് ഉണ്ട്. ആ സലൈവ ഉള്ളിയിൽ അകത്തേക്ക് പോകുമ്പോൾ ഡൈജഷൻ പെർഫെക്റ്റ്, ഡൈജഷൻ പെർഫെക്റ്റ് ആകും. അതുപോലെ വൈകുന്നേരം 10 മിനിറ്റ് പ്രാർത്ഥിക്കണം. അരമണിക്കൂർ അമ്മയുടെ കൂട്ടത്തിൽ ഇരുന്ന് വാചകടിക്കണം. അമ്മയുടെ കൂട്ടത്തിൽ അമ്മ പറയും എനിക്കൊന്നും കേൾക്കാൻ കാര്യമില്ല, നീ എന്ത് ചെയ്താലൊന്നുമില്ല. അമ്മ പിടിച്ചിരിക്കും. അതുപോലെ ദിവസത്തിൽ ഒരു നേരമെങ്കിലും അമ്മയുടെയും അച്ഛന്റെയും കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. വൈകുന്നേരത്തെ ഭക്ഷണം വീട്ടിലുള്ളവർ എല്ലാവരും കൂടി ചേർന്നേ കഴിക്കാവൂ. എന്ന് മുതൽക്ക്? ഇന്ന് മുതൽക്ക്. ടുഡേ ഓണർ, നോട്ട് ടുമോറോ ഓണർ. ചിലപ്പോ അമ്മ പറയും സാമ്പാറും ഓരോ ചേച്ചിയും പല നേരം കുട്ടി ചക്കൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ണി കഴിച്ചോ, ഞാൻ സീരിയൽ കാണാൻ പോവാം. അമ്മയോട് പറയണം, അമ്മയുള്ളിടത്തോളം കാലം അമ്മ വളമ്പി തന്നേ മതിയാവൂ. അമ്മ വളമ്പി തരുന്നത് എത്ര കാലം കഴിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടെന്ന് അറിയോ? ഇല്ല. നമുക്കറിഞ്ഞൂടാ. നമ്മളിങ്ങനെ അമ്മയും അച്ഛനും നിങ്ങളെല്ലാം വൈകുന്നേരം 8:30 ഒരുമിച്ചിരുന്ന് തമാശ പറഞ്ഞ് സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കണം. ഇന്ന് ഭക്ഷണം കഴിച്ചാൽ ഇന്ന് എല്ലാവർക്കും ഇരുന്നു. നാളെ ചിലപ്പോ നമ്മുടെ വീട്ടിൽ ഒരാള് റോട്ടിൽ കൂടെ പോകുമ്പോഴായിരിക്കും KSRTC വണ്ടി 95 കിലോമീറ്ററില് പറയുന്നത്. എത്ര കാലം ഒന്നിച്ചിരിക്കാൻ യോഗമുണ്ടെന്ന് അറിഞ്ഞൂടാ. ആർക്കും അറിയാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മയോട് വിളമ്പി തരാൻ പറയണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയുടെ വലത്തെ കൈ തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടേ വരാവൂ. ഒരു സംശയമില്ല. നിങ്ങൾ എന്ത് വിശ്വാസിയാവട്ടെ, അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയുടെ വലത്തെ കൈ നിങ്ങളെ തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങിച്ചു വരണം. പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നതിന് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അച്ഛനെയും അമ്മയെയും കാല് തൊട്ട് നമസ്കരിച്ചിട്ട് വരണം. ബ്ലസ്സിംഗ്. 24 തരത്തിലുള്ള ഹോർമോണുകൾ തലയിൽ ഉണ്ടാക്കുകയാണ് അമ്മയുടെ അനുഗ്രഹം. ഹോർമോണൽ ചേഞ്ച്, ദ ബ്രെയിൻ കെമിസ്ട്രി ചേഞ്ചസ് എന്നാണ് പറയുക. എന്താ പറയുക? ബ്രെയിൻ കെമിസ്ട്രി. അമ്മയെ കയ്യ തലയിൽ വെച്ച് എന്റെ മകൻ മകൾ നന്നായി വരും, അമ്മയുടെ പ്രാർത്ഥനയുണ്ടാവും, നല്ല രീതിയിൽ പ്രതിച്ചെഴുതണം, ഒരു ടെൻഷനും മുഴക്ക് ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചിട്ട് വേണം വരാൻ. എല്ലാ ദിവസവും അമ്മയോട് പറയണം ഗേറ്റ് വരെ വന്ന് യാത്രയാക്കണമെന്ന്. ഗേറ്റ് വരെ വന്ന് യാത്ര. നിങ്ങൾ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അമ്മ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നമ്മൾ ഇടയ്ക്ക് നോക്കി കൈകൊണ്ട് ടാറ്റാക്കി വരണം. മനസ്സിലായോ? വെരി സീരിയസ്ലി അത് നിർബന്ധമായും ചെയ്തിരിക്കണം. ചിലപ്പോ അമ്മമാര് പറയും എനിക്ക് അടുക്കളയിൽ ഒത്തിരി ജോലിയുണ്ട്, നീ പോയിട്ട് വേണം എനിക്ക് വാർത്ത അടക്കാൻ. ഇപ്പൊ അമ്മയോട് പറയണം, ഇത് ഒരു കാരണവശാലും അമ്മ പറയരുത്, നീ പോയിട്ട് വേണം വാർത്ത അടക്കാൻ എന്ന വാക്ക് ഈ പ്രദേശത്തെ ഒരമ്മമാരും മക്കളോടോ മറ്റൊരാളോടോ പറയരുത്. അത് ഒരു നെഗറ്റീവ് വാക്കാണ്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ശാരീരികം തോന്നും, പക്ഷേ ഒരു കാരണവശാലും അറിയാതെ പോലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ ഗുജറാത്തിയിലോ പറയരുതെന്ന് പറയാം. നമ്മൾ ഏറ്റവും വലിയ മണ്ണ് ഉണ്ടാക്കണം, ഇത് നിർബന്ധമാണ്. ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹമാണ്. അതിൻ്റെ തൊക്ക ചേർന്ന് നിൽക്കുന്ന അനുഗ്രഹം അച്ഛൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം. അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ യോഗം കിട്ടിയ നിങ്ങൾ ലോകത്തിൽ എവിടെയാണെങ്കിലും സാഹിക്കുമ്പോൾ ഒരുപാട് വളരെയും അമ്മയെയും അച്ഛനെയും വേദനിപ്പിച്ച ഒരു ജീവിതമാണ് നിങ്ങളുടെ വീട്. ഗംഗാതീരത്ത് വീട് വെച്ച് താമസിച്ചാലും ശരി, ദാഹിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കിട്ടിയാലും കുടിക്കാൻ യോഗം ഉണ്ടാവില്ല. അതുകാരണം നമ്മുടെ ആചാരത്തിൽ പറയുന്നു, മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. ബാക്കിയുള്ള നിങ്ങൾക്കറിയാം, ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ രാഷ്ട്രദേവോ ഭവ, അഞ്ചക നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങളെ വളർത്തി വലുതാക്കി നിങ്ങളെ പിച്ചവിച്ച് നടക്കാൻ പഠിപ്പിച്ച് കരയുമ്പോൾ കണ്ണുനീര് തുടച്ച് കത്തി വീഴുമ്പോൾ കയ്യിൽ വാരിയെടുത്ത് ഉമ്മ വെച്ച് നിങ്ങൾ കരയുന്നത് കണ്ട് ദുഃഖിച്ച് നിങ്ങൾ ചിരിക്കുന്നത് കണ്ട് സന്തോഷിച്ച് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കലിതാകുമ്പോൾ ഉയരുമ്പോൾ ഈശ്വര എൻ്റെ മക്കൾക്കൊരവും വരരുതേ എല്ലാ നന്മകളും വരണമേ എന്ന് പ്രാർത്ഥിച്ച രണ്ട് പേരുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ചിരിക്കുന്നത് കണ്ട് സന്തോഷിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്ന വേദനകളിൽ നിങ്ങളെക്കാൾ കൂടുതൽ ദുഃഖിച്ച് നിങ്ങളെ LKG-യിലേക്ക് കൊണ്ടാക്കുമ്പോൾ ആ LKG-യിൽ നിങ്ങൾ കരഞ്ഞ സമയത്ത് അമ്മയും അച്ഛനും അടുത്ത് വന്ന് വാരിയെടുത്ത് ഉമ്മ വെച്ചിട്ട് പറഞ്ഞത് 3.5 മണിക്കശേഷം വെല്ലിയെ കൊണ്ടുപോവാൻ, പിന്നെ എന്തിനാ എൻ്റെ മുകളിൽ കരയുന്ന കരയരുതട്ടോ 3.5 മണിക്കശേഷം വരെ കൊണ്ടുപോവാൻ കൂട്ടർക്ക് വരും. അപ്പൊ കുട്ടിയായ നിങ്ങൾ സന്തോഷിച്ചതും സമാധാനിച്ചതും 3.5 മണിക്കശേഷം വരെ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തില് ജീവിക്കാം. LKG കഴിഞ്ഞ്, UKG കഴിഞ്ഞ്, ലോവർ പ്രൈമറി കഴിഞ്ഞ്, ഹൈസ്കൂൾ കഴിഞ്ഞ്, നേരെ +1 +2 കഴിഞ്ഞ്, ഗ്രാജുവേഷൻ കഴിഞ്ഞ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ കുടുംബമായി വലുതായി വരുമ്പോൾ അച്ഛനും അമ്മയും കത്തിയിൽ കിടക്കുന്ന ഒരു ദിവസം വരും. നിങ്ങളുടെ കൈ പിടിച്ച് നടത്തിയതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് നടത്തിക്കേണ്ടതായ ഒരവസ്ഥയിലത് വരും. നിങ്ങളെ LKG-യിലും UKG-യിലും കൊണ്ടാക്കി ടാറ്റാ പറഞ്ഞവർ പോയതുപോലെ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും വൃദ്ധനിധനത്തിലാക്കി ടാറ്റാ പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ അവർ കരയും. ആ സമയത്ത് നിങ്ങൾ പറയില്ല 3.5 മണിക്ക് വരാമെന്ന്. നിങ്ങൾ LKG-യിലും UKG-യിലും പഠിക്കുമ്പോൾ കരഞ്ഞ നിങ്ങളോട് മാതാപിതാക്കൾ പറഞ്ഞു 3.5 മണിക്ക് വന്ന് കൊണ്ടുപോകാമെന്ന്. വൃദ്ധസദനത്തിൽ അനങ്ങാതെ മരണത്തെയും കാത്തുകൊണ്ട് കഴിയേണ്ടി വരുന്ന അവരുടെ മനസ്സ് കത്തും ജന്മം നൽകി വളർത്തി വലുതാക്കിയ കുട്ടികൾ അവർക്ക് ഇനി വേണ്ടാത്ത ജന്മം എന്തിനാ? എന്തിനാണ് ഈ വൃദ്ധന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടി ജീവിക്കണം? മരണത്തെ കാത്തുകൊണ്ട് ആരും നോക്കാനില്ല, ആർക്കും വേണ്ടി ജീവിക്കേണ്ട ഒരവസ്ഥ. ആ സമയത്ത് അവർ കരയുമ്പോൾ മക്കളെയും വിളിച്ച് ഓർക്കും. അപ്പോൾ മക്കൾക്ക് ആർക്കും വേണ്ടാത്ത ഒരു ജന്മം, അവർക്ക് മരിക്കാനും സാധിക്കില്ല. അങ്ങനെ ഒരു ജീവിതത്തിലായി അവരുടെ മനസ്സിലുണ്ടാകുന്ന കത്തലാണ് എൻ്റെ അനുജന്മാരെ അനുജത്തിമാരെ നിങ്ങളുടെ തലയ്ക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ ശാപം. ആ ശാപം അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ശാപം ഏൽക്കേണ്ടി വന്നാൽ അതിന് പ്രായശ്ചിത്തമില്ല, അതിന് പ്രായശ്ചിത്തം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. നിങ്ങൾ എന്ത് ചെയ്താലും അത് അതുകൊണ്ട് നിങ്ങളെ വളർത്തി വലുതാക്കിയ അച്ഛൻ അമ്മ അവരെ ജീവിതാന്ത്യം വരെ അവരെ ശുശ്രൂഷിക്കേണ്ട ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം. അവർക്ക് വേണ്ടതെല്ലാം നിങ്ങളിൽ നിന്ന് കൊടുക്കാൻ സാധിക്കണം. അപ്പൊ വീട്ടിനകത്ത് അമ്മയും അച്ഛനും നിങ്ങളും അടങ്ങുന്ന ആ ജീവിതം ധന്യമാക്കണം. ഞാൻ ചില സ്ഥലത്ത് പറയാറുണ്ട്, ചില വീടുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഏറ്റുമാനൂരപ്പം ഈ വീടിന്റെ ഐശ്വര്യം. കേട്ടിട്ടുണ്ടോ? ഗുരുവായൂരപ്പം ഈ വീടിന്റെ ഐശ്വര്യം. ഗുരുവായൂരപ്പനും ഏറ്റുമാനൂരപ്പനും വേറെ ഒത്തിരി ജോലിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാനല്ല അവരുടെ ജോലി, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം. കോഴിക്കോട് ചെന്നപ്പോ കുറേ വീട്ടില് എഴുതി വെച്ചിട്ടാണ്, കുറേ വീട്ടിൽ കണ്ടു കോഴിക്കോട് കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച. ഈ വീട്ടിലുള്ളവരുടെ പ്രവൃത്തി ഈ വീടിന്റെ ഐശ്വര്യം, ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ തളിയൽ മഹാദേവൻ ഈ വീട്ടിലെ ഐശ്വര്യം എഴുതി വെച്ചിട്ടില്ല, തളിയൽ ക്ഷേത്രത്തിന്റെ അടുത്താണ്. ഈ കുടുംബാംഗങ്ങളുടെ പ്രവൃത്തി ഈ വീടിന്റെ ഐശ്വര്യം. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം ആയിരിക്കേണ്ടത്. അച്ഛനും അമ്മയും നിങ്ങൾ വളരുന്ന ജീവിതം എന്നും എന്നും സന്തോഷപ്രദമാക്കണം. അമ്മ ദേഷ്യപ്പെടുമ്പോൾ അമ്മയോട് പറയണം, സാറ് പറഞ്ഞിട്ടുണ്ട് നാക്ക് കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം. അതെ, ചെവി വീട്ടിനകത്ത് കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം, വീട്ടിനകത്ത് കണ്ണ് കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം, വീട്ടിനകത്ത് നാവ്, വീട്ടിനകത്ത് മനസ്സ്, വീട്ടിനകത്ത് പ്രവൃത്തി കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം. വീട്ടിനകത്ത് ആചാരങ്ങൾ വേണം. പിന്നെ വീട്ടിനകത്ത് സാധിക്കുകയാണെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കരുത്. പശുവിനെയും പോത്തിനെയും ഒക്കെ കൊല്ലുന്ന ശീൻ അറിയോ നിങ്ങൾക്ക്? അത് എത്ര വേദന അനുഭവിക്കണല്ലേ. ആ ഒന്നര അടി നീളമുള്ള കട്ടിക്കൂടെ കത്തി ഇറങ്ങി അതിങ്ങനെ കൈകാലിൽ കഴിച്ച് അതിൻ്റെ ഇറക്കിയെടുത്ത് മുളകും ഉപ്പും ചേർത്ത് എണ്ണയിലുമാണ് ഇന്നും പോയി അതനുഭവിച്ച വേദന അറിയണമെങ്കിൽ എളുപ്പം വഴിയില്ല. എന്താ എളുപ്പം വഴി? ആ കത്തി ഒന്നും അറിഞ്ഞു കഴിക്കൂടെ ഈ തൊഴിൽ കൂടെ കൊണ്ടുപോയാൽ മതി, അകത്തുകൂടെ കൊണ്ടുപോകണ്ട. കൃത്യമായിട്ടത് നമുക്ക് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അനിയന്റെ അനീട്ടിയുടെ നമ്മളുടെ കഴുത്തിൽ കൂടിയാണ് കത്തി പോകുന്നത് എങ്കിൽ നമുക്ക് പിന്നെ ഈ തൊലിക്ക് അത്ര കട്ടിയൊന്നുമില്ല. പശുവിന്റെ പോത്തിന്റെ തൊലിക്കൊക്കെ ഭയങ്കര കട്ടിയാണ്, അത് മുറിച്ചു പോണേ അകത്തേക്കാണ്. ജീവനുള്ള പശുവാണ്, ജീവനുള്ള പോത്താണ്. അപ്പോ ലോകത്തിൽ എല്ലാ സ്ഥലത്തും പോയപ്പോഴും അവരെല്ലാം നോൺ വെജിറ്റേറിയൻ വേണ്ടെന്ന് വെക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഗ്രീൻലാൻഡ് യൂണിവേഴ്സിറ്റി, എവിടെയൊക്കെ പോയാലും അവരെല്ലാം വിദ്യാർത്ഥികൾ വെജിറ്റേറിയനായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളോട് ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത്, കഴിയുന്നതും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഒഴിവാക്കുക. ചിലപ്പോൾ നിങ്ങൾ പറയും കുറെ കാലമായിട്ട് നിന്നിട്ടുള്ള ശീലമല്ലേ, പെട്ടെന്ന് നിർത്താൻ പറ്റുമോ? പെട്ടെന്ന് നിർത്തണ്ട, ഇന്ന് വൈകുന്നേരം മുതൽ നിർത്തിയാൽ മതി. അതുകൊണ്ട് ആഹാരം ആചാരം ഇത് രണ്ടും നന്നാവണം. ഇതായാലും ഇനി ഞാൻ നേരത്തെ പറഞ്ഞമാതിരി മനസ്സിന്റെ നന്മ, ശരീരത്തിന്റെ നന്മ, കുടുംബത്തിന്റെ നന്മ. കുടുംബത്തിന്റെ നന്മ ഞാൻ പറഞ്ഞില്ലേ, അമ്മ അച്ഛൻ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇല്ല എന്നുമെന്നും ഓർക്കാം, ആ വീട് ധന്യമാണ്. സ്വർഗം എന്ന് പറയുന്നത് ആകാശത്തിന്റെ മുകളിലല്ല, നരക ഭൂമിയുടെ താഴെയുമല്ല, ഇതൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാ. അപ്പൊ നമ്മളുടെ വീട് സ്വർഗമാക്കേണ്ടത് ആരാണ്? നമ്മളുടെ വീട് നരകമാക്കുന്നത് ആരാണ്? ആത്മനാത്മാനം അവതാരേ ആത്മീവച്ച് ആത്മനോ കണ്ടുന്നു ആത്മീവരാത്മന. അവനവനെ നശിപ്പിക്കുന്നത് അവനവൻ തന്നെ, അവനത് നന്നാക്കുന്നതും. അപ്പൊ വീട്ടിനകത്ത് അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ ജീവിക്കണം, സാധനങ്ങളൊന്നും പൊളിക്കരുത്. മനസ്സിലായി? അപ്പൊ മനസ്സിന്റെ നന്മ, ഒന്ന് ചെവി, രണ്ട് നന്മ കാര്യങ്ങളെ കേൾക്കുക, പ്രവർത്തിക്കുക. വെരി ഗുഡ്. നന്മകള് നോളജ്, ഇൻഫർമേഷൻ, ബ്രിക്സ്, ഇവന്റെ വാല്യൂ ബേസ്ഡ് നോളജ്, അഞ്ച് ഫാക്ടേഴ്സ്, മനസ്സ്, വ്യാപാരിയിൽ നിന്ന് എത്ര അറിവ് കിട്ടും, അവസാനത്തെ കാൽഭാഗം എന്ന് കിട്ടും, കാലക്രമത്തിൽ എങ്ങനെ കിട്ടുക, നാലത്തിന്റെ ലാസ്റ്റ് എക്സലന്റ്. മനസ്സിലായി, വളരെ ക്ലീൻ. അത് സംശയമില്ല. ആചാരങ്ങൾ എന്തിനാണ് ജല ചെയ്ത് നിൽക്കുന്നത്? വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പറയാൻ കാരണം പ്രാർത്ഥിക്കണം. രാവിലെ അഞ്ചിന് നമസ്കാരം. അശോക ചക്രവർത്തിക്ക് അശോക സ്തംഭത്തിൽ വെക്കാൻ വേണ്ടിയുള്ള അശോക ചക്രം എവിടെ നിന്നാണ് കിട്ടിയത്? ആ ഉത്തരം കിട്ടിയതല്ല ശോക്കരായിരുന്നത്, ആ പയ്യൻ പറഞ്ഞ രീതിയിൽ താനല്ലാത്ത എന്റെ അപ്പൂപ്പൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പറയുന്നുണ്ട്. പ്രജാൻ കാമയമാനഹ ആഗ്രഹിക്കുന്ന രാജാവ് ഗജനക്രത്തിന്റെ ആകൃതിയിലുള്ള അഗ്നികുണ്ഡത്തിൽ യാഗം ചെയ്യണം. അതിന് 24 സ്കോപ്സ് ആണുള്ളത്. അതിനെടുത്തിട്ടാണ് അഞ്ചകരമായിട്ട് അതെടുത്തിട്ടാണ് അശോക ചക്രവർത്തി എടുത്തത്. ചിലതൊക്കെ നല്ല രസത്തിലാണ്. ഈ അശോക ചക്രവർത്തി വെച്ചത് കൊണ്ടാണ് നമ്മുടെ ദേശീയ പതാകയിൽ വെച്ചിരിക്കുന്നത്. ദൈവാനുഗ്രഹം ജവഹർലാൽ നെഹ്റുവിനോ ഇന്ദിരാ ഗാന്ധിക്ക് വേണ്ടി അതുകൊണ്ടാണോ? അവർക്കാണ് ഗ്രഹണം. പറഞ്ഞു ചില അറിവുകളൊക്കെ നേടും. ഇനി നമുക്ക് തിരിച്ചു വീണ്ടും വിഷയത്തിലേക്ക് വരാം. സമൂഹത്തിന്റെ നന്മ നിങ്ങൾ വലുതാകുമ്പോൾ എന്ന് ഓർക്കാം. ഈ ഇന്ത്യയിൽ പാവപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്, വൃദ്ധരുണ്ട്, വിശക്കുന്നവരുണ്ട്, വസ്ത്രമെടുക്കാൻ ഇല്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. നിങ്ങൾ വലുതായി ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ സമയത്തിന്റെ 3%, ഊർജത്തിന്റെ 3%, മാസ വരുമാനത്തിന്റെ 3% നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അത് ഞങ്ങൾ കുറേ പേര് ചെയ്യാറുണ്ട്. ജീവിതത്തിൽ എന്ത് സന്തോഷമാണോ, എന്ത് സന്തോഷമാണ്, മറ്റു ഒരു തരത്തിലും കിട്ടാത്ത സന്തോഷം 3% of your time, 3% of your energy and 3% of your monthly income. അത് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് സാധിക്കണം. കാരണം എന്താണെന്നറിയോ, വിശക്കുന്നവൻ അല്പം ചോറ് കിട്ടുമ്പോൾ, രോഗി അല്പം മരുന്ന് കിട്ടുമ്പോൾ, പണത്ത് വറച്ച് കഴിയുന്നവൻ ഒരു പുതപ്പ് കിട്ടുമ്പോൾ, പാർദ്ധക്യത്തിലിരിക്കുന്നവര് ഒന്ന് തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കാൻ സാധിക്കുമ്പോൾ അവർ നിങ്ങളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം എത്ര ലക്ഷം രൂപ ചെലവാക്കിയാലും നിങ്ങൾക്ക് കിട്ടില്ല മറ്റൊരു രീതിയിലും. അതുകൊണ്ട് എന്നും എന്നും ഓർമ്മിക്കാം, ജീവിതത്തിന് സമൂഹത്തിന് വേദനിക്കുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്, വൃദ്ധരുണ്ട്, അനാഥരുണ്ട്, അച്ഛനമ്മമാർ ആരാണ്ട്, അറിയാത്ത കുട്ടികളുണ്ട്, വിശക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം. അതേപോലെ നമ്മുടെ സംസ്കാരം നിങ്ങൾ അറിയാം. ഞാനൊരു വഴി പറയാം, നിങ്ങൾ അതിനെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഭാരതീയ സമസ്ത സുഖിനോ ഭവന്തു, കേട്ടിട്ടുണ്ടോ? ഭാരതീയ സമസ്ത സുഖിനോ ഭവന്തു, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളക്കാർ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല, നമ്മൾ പറഞ്ഞത് ലോകാസമസ്താറിഞ്ഞിട്ടില്ല. ഹിന്ദുക്കളെല്ലാം സുഖമായിരിക്കുന്നത് ഇന്ന് കേട്ടിട്ടുണ്ടോ? എന്താ കാരണം? നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ല. നമ്മൾ എന്നും പറഞ്ഞിരുന്നത് ലോകാസമസ്ത എല്ലാവരും സുഖമായിരിക്കണം. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, മെസോപ്പൊട്ടേമിയ, ബാബിലോണിയ, ഗ്രീക്ക്, ഈജിപ്ത്, അതുപോലെ ചൈനീസ് സംസ്കാരങ്ങൾ, അതായത് മറ്റെല്ലാ സംസ്കാരങ്ങളും മണ്ണടിച്ചിട്ട് ഈ സംസ്കാരം മാത്രം മണ്ണടിയാതിരിക്കാൻ കാരണം എന്താ? ഈ സംസ്കാരം മാത്രം മണ്ണടിയാതിരിക്കാൻ കാരണം നമ്മൾ എന്നും പ്രാർത്ഥിച്ചത് സർവേ ഭവന്ത സുഖിന, സർവേ സന്തു നിരാമല, സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവരും സുഖമായിരിക്കണം. സഹനാവതു, സഹനവും പുരട്ടു, സഹവീര്യം തരവ, ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് സഹോദരം നിർമ്മിക്കാം. ഇതാണ് ഭാരതീയ സംസ്കൃതിയുടെ പ്രത്യേകത. ഭാരതത്തിന് സനാതന ധർമ്മത്തിന് ഒരു പുസ്തകമല്ല ഉള്ളത്. എത്ര പുസ്തകമുണ്ട്? 1280 പുസ്തകം പ്ലസ് 10,000 വ്യാഖ്യാനങ്ങൾ പ്ലസ് 100,000 ഉപാഖ്യാനങ്ങൾ. അപ്പൊ എത്ര പുസ്തകമുണ്ട് നമുക്ക്? 1280 ആഹാര ഗ്രന്ഥങ്ങൾ, 10,000 കമന്ററീസ് ആൻഡ് 1,00,000 ഉപാഖ്യാനങ്ങൾ. നമ്മൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഈ പുസ്തകം വായിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുള്ളൂ എന്ന്. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ശ്രീകൃഷ്ണനെ പൂജിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുള്ളൂ എന്ന്, ശ്രീരാമനെ പൂജിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുള്ളൂ എന്ന്? എന്താ കാരണം? അങ്ങനെ വേണ്ട. അപ്പോ നമ്മളുടെ രാജ്യത്തിൽ അറിവിന്റെ കൂമ്പാരമുള്ള ഒരു രാഷ്ട്രം, ശാസ്ത്രവും ആത്മീയതയും ഒരുമിച്ച് ചേർന്ന രാഷ്ട്രം, ഇന്നും തുരുമ്പു പിടിക്കാത്ത ഒരു ഉജ്ജ്വലമായ അയോധ്യ ജില്ല ഡൽഹിയിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ളത് ഡൽഹി അയോധ്യ ജില്ല ലാലു പ്രസാദ് യാദവ് അതിന്റെ അടുത്ത് താമസിച്ചിട്ടും അത് തുരുമ്പു പിടിച്ചിട്ടില്ല. അധികം ക്ലീൻ, ഒട്ടും തുരുമ്പു പിടിക്കാത്ത അയോധ്യ ജില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ കിഴക്ക് വശത്ത് മാർച്ച് മാസം 21 തീയതിയും സെപ്റ്റംബർ മാസം 21 തീയതിയും നിന്നാൽ വൈകുന്നേരം 3 മണിയോട്ട് ഗോപുരത്തിന്റെ 5 വാതിലുകൾ കൂടെ സൂര്യൻ ഇറങ്ങുന്നത് കാണാം. ഈ മാർച്ച് 21 സെപ്റ്റംബർ 21 മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, ബാക്കി ഒരു ദിവസം കാണാൻ സാധിക്കില്ല. അങ്ങനെ 1300 വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസം നോക്കി ആ ഗോപുരത്തിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയതാണ്. എത്ര അസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻ! പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 1000 കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മണ്ഡപമുണ്ട്. ഒന്നാമത്തെ മണ്ഡപത്തിൽ ചെവി വെച്ച് മൂന്നാമത്തെ മണ്ഡപത്തിൽ തട്ടിയാൽ, ആ കമ്പിൽ തട്ടിയാൽ സാ എന്ന ശബ്ദം കേൾക്കാം, രണ്ടിൽ ചെവി വെച്ച് നാലിൽ തട്ടിയാൽ ദീ കേൾക്കാം, മൂന്നിൽ ചെവി വെച്ച് അഞ്ചിൽ തട്ടിയാൽ ഗാ കേൾക്കാം. സപ്തസ്വര മണ്ഡപം, സപ്തസ്വര മണ്ഡപത്തിൽ 1000 കാവ്യങ്ങളുണ്ട്, 1001 സപ്തസ്വരം കേൾക്കാം. അങ്ങനെ ഒരു ക്ഷേത്രത്തിലല്ല, പത്മനാഭസ്വാമി ക്ഷേത്രം, ദുഗീന്ദ്ര ക്ഷേത്രം, മധുരാ ക്ഷേത്രം, തിരുവണ്ണാമല ക്ഷേത്രം, ചിദംബരം ക്ഷേത്രം, കുംഭകോണം ക്ഷേത്രം, രാമേശ്വരം ക്ഷേത്രം, 7 ക്ഷേത്രത്തില് 1000 കാലുകളില്, 7000 കാലുകളില് സപ്തസ്വരങ്ങൾ കേൾപ്പിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കണ്ടുപിടുത്തം നടന്നത് ഭാരതത്തിലാണ്. നമ്മുടെ അജന്ത ഗുഹാക്ഷേത്രം, നമ്മുടെ തക്ഷശില, അജന്ത ഗുഹാക്ഷേത്രത്തിനകത്ത് പെയിന്റിംഗ് കേട്ടിട്ടുണ്ടോ? പെയിന്റിംഗ്, അജന്തയിലെ പെയിന്റിങ്ങുകൾ, ഇന്നസെന്റിന്റെ അഡ്വർടൈസ്മെന്റ് കേട്ടിട്ടുണ്ടോ? മലയത്തും 5 വർഷം ഗ്യാരണ്ടി, ഇടയ്ക്ക് ഒരു പെയിന്റ് കൂടി ചെയ്യാമെങ്കിൽ അല്ലേ. ഇത് 18 നൂറ്റാണ്ടിൽ ഇരുന്നിട്ട് അവിടുത്തെ പെയിന്റിംഗ് പോയിട്ടില്ല. ഇവിടെ 5 വർഷം ഗ്യാരണ്ടി തരാൻ പേടിയ. 1800 വർഷങ്ങളായി അജന്തയിലെ പെയിന്റിംഗ് ഇപ്പോഴും അതേപോലെയുണ്ട്. അതുപോലെ 1900 വർഷമായിട്ട് തിരുമ്പ് പിടിക്കാത്ത അയ്യത്തില്ല. നമ്മുടെ വീട്ടിലെ ഗേറ്റിന് 2 വർഷം ചോദിച്ച പെയിന്റിംഗ് കിട്ടി എങ്ങനെ ഉണ്ടാവും? ഇരുമ്പുണ്ടാവില്ല, തിരുമ്പുണ്ടാവും അല്ലേ. 1800 വർഷം മഴയും വെയിലും തണുപ്പും കൊണ്ടിട്ടും ഇത് പിടിച്ചിട്ടില്ല. എത്ര ഗംഭീരമായിട്ട് അജന്ത ഗുഹാക്ഷേത്രം പാറയ്ക്കകത്ത് 29 ശൈത്യങ്ങളും വിഹാരങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചു. ലോക ജനത അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. പോകുമ്പോ കാണാറുണ്ട് ഭാരതത്തിലെ സംഗീതം, ഭാരതത്തിലെ നൃത്തം, ഭാരതത്തിലെ സംസ്കൃതം, ഭാരതത്തിലെ വേദഗണിതം, ഭാരതത്തിൻ്റെതായ ഭഗവത്ഗീത, ഭാരതത്തിലെ വേദമന്ത്രങ്ങൾ, ഭാരതത്തിലെ ഭക്ഷ്യവിഭവങ്ങൾ, ഭാരതത്തിലെ കുടുംബജീവിതം, ഭാരതത്തിലെ പുരാതന ഗണിതശാസ്ത്രം, ഭാരതത്തിലെ ആയുർവേദം, ഭാരതത്തിലെ യോഗ, ഭാരതത്തിലെ യോഗാസനം, ഇതെല്ലാം കണ്ട് കഴിഞ്ഞിരിക്കും. അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും കാനഡക്കാരും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം. ഭാരതം എന്ന് കേട്ടാൽ ആവേശഭരിതരാകുന്ന അമേരിക്കക്കാരെ കാണാൻ സാധിക്കും. അത് ഭാരതത്തിന്റെ പ്രത്യേകത. ആ ഭാരതത്തിൽ ജന്മം കൊള്ളാൻ ഭാഗ്യം കിട്ടിയവരാണ് നിങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ഉജ്ജ്വലമായ ഭാരതത്തിന് മാത്രമേ 10 ആറ്റം ബോംബുകൾ ഒറ്റ കുഴിയിൽ പൊട്ടിക്കാൻ പറ്റിയിട്ടുള്ളൂ. 10 ആറ്റം ബോംബുകൾ ഒറ്റ കുഴിയിൽ. നമ്മൾ മാത്രമേ ആറ്റം ബോംബ് തക്കാളിക്കൊട്ടക്കകത്ത് കൊണ്ടുപോയിട്ടുള്ളൂ, വേറെ ആരും ലോകത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല. കാരണം ഒരു ട്രക്കിൽ നിറച്ചും തക്കാളി വെച്ച് അതിന്റെ ചുവട്ടിൽ 21 ആറ്റം ബോംബ് വെച്ചപ്പോ അമേരിക്കയിലെ സ്പൈ സാറ്റലൈറ്റ് നോക്കിയപ്പോ തക്കാളി നോ ആറ്റം ബോംബ്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ടാണ് പൊട്ടിച്ചത്. പൊട്ടിച്ചു കഴിഞ്ഞ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമേരിക്കക്കാർ ആരോ ആറ്റം ബോംബ് പൊട്ടിച്ചു എന്ന് മനസ്സിലായി. എന്റെ ആഫ്രിക്കയിലേക്ക് പോകാൻ കപ്പൽ വേണം അമേരിക്കക്കാരോട് പറഞ്ഞപ്പോ യു പൂർ കൺട്രി യു നീക്കു അന്റാർട്ടിക്ക. നമ്മൾ നോർവീജിയെ പോയിട്ട് ഒരു കപ്പൽ വാങ്ങിച്ചിട്ട് നമ്മൾ അന്റാർട്ടിക്കയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും വളരെ സാമ്പാർ ഉണ്ടാക്കി കഴിച്ച് ഇപ്പൊ ദിവസവും പോയി വരുന്നുണ്ട്. നമ്മൾ നിങ്ങൾക്കും വേണമെങ്കിൽ പോയിട്ട് വരാം അന്റാർട്ടിക്കയിൽ. അവിടെ ഒരു വെള്ളമില്ലാത്ത ആൾക്കാർ പോകുന്നുണ്ട്. ഇപ്പൊ ഇഷ്ടമായി 10-50 പേര് പോയിട്ട് അവിടെ തന്നെ കിടന്നു പറഞ്ഞാണ്. അവിടെ വീടൊക്കെ വെച്ച് ഇഷ്ടമായിട്ട് താമസിക്കുന്നത് ഇന്ത്യക്കാർ. ദക്ഷിണ ഗംഗോത്രയില് 2 പ്രാവശ്യം വൈറ്റ് റെവല്യൂഷനും 2 പ്രാവശ്യം ഗ്രീൻ റെവല്യൂഷനും 1 പ്രാവശ്യം ബ്ലൂ റെവല്യൂഷൻ നടത്തിയ ഒരു രാഷ്ട്രം. ഗ്രീൻ റെവല്യൂഷൻ അറിയോ? ഫുഡ്. വൈറ്റ് റെവല്യൂഷൻ, ബ്ലൂ റെവല്യൂഷൻ, വെരി ഗുഡ്, എക്സലന്റ്. അത് നടത്തിയ ഒരു രാജ്യമാണ്. പിന്നെ അമേരിക്കക്കാർക്ക് ലോകത്തിൽ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ ഇന്ത്യക്കാരെ. കാരണം ഇന്ത്യക്കാർ ശരിയല്ലെന്ന് അവരുടെ പേര്. നിങ്ങൾ ടോണി ബ്ലെയറിനെ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ മാസം അങ്ങേക്ക് പാർലമെന്റ് സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്താ ചെയ്തറിയോ? അഞ്ചര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് സ്വാമിനാരായണ ക്ഷേത്രത്തിലെ ടോണി പ്ലെയർ ചെന്ന് മഹാവിഷ്ണുവിന്റെ പ്രതിമയ്ക്ക് പാലഭിഷേകം നടത്തി മൂന്ന് പ്രദക്ഷിണം വെച്ച് പൂജാരി കയ്യിലൊരു ചുവന്ന ചരട് കെട്ടിക്കൊടുത്തു. ടോണി പ്ലെയറിന്റെ ആ ചുവന്ന ചരടുമായിട്ട് പാർലമെന്റില് ഫുൾ സ്ലീവ് ഷർട്ടുമായിട്ട് ശരിക്ക് വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഈ ഷർട്ടിന്റെ ബട്ടൺസ് മുട്ടിപ്പോയി. ഫുൾ സ്ലീവ് ഷർട്ടിന്റെ ബട്ടൺസ് മുട്ടിപ്പോയി. അപ്പൊ അത് താഴ്ത്തേക്കാണ്. അപ്പൊ കയ്യിൽ വെച്ച് കാണാം പൂജാരി കെട്ടിക്കൊടുത്ത ചരട്. അമേരിക്കയിലെ, ഇംഗ്ലണ്ടിലെ, കാനഡയിലെ പത്രങ്ങൾ എഴുതി എ ഹിന്ദു ത്രെഡ് ഫോർ പ്രൊട്ടക്ടിംഗ് ബ്ലയർ ഇൻ ദ പാർലമെന്റ്. അത് മനസ്സിലായോ? എ ഹിന്ദു ത്രെഡ് ഫോർ പ്രൊട്ടക്ടിംഗ് ബ്ലയർ. പ്രൊട്ടക്ടിംഗ് ബ്ലയർ ഇൻ ദ പാർലമെന്റ്. ഒരു ചിത്രമായി പത്ത് ഫോട്ടോഗ്രാഫി ഇന്റർനെറ്റ് എന്റെ കണക്ഷൻ വന്നിരുന്നു. നല്ല രസം. എന്താ മാറ്റം അറിയോ? ദീപാവലി ദിവസം പുരുഷ എല്ലാവരും ചേർന്ന് കൈകോർത്ത് പിടിച്ച് അസതോമാ അസദ്ഗമയ മലയാളത്തില് കുറ്റിക്കാലം അതുപോലെ തന്നെ നാസായിലേക്ക് പോകാനൊരു ഭാഗ്യം കിട്ടി. നാസായി റോക്കറ്റിലുള്ള സ്ഥലത്ത് അവിടെയാണ് എനിക്ക് ജീവിതത്തിൽ കാണാൻ സാധിച്ച ഏറ്റവും വലിയൊരു അത്ഭുതം. റോക്കറ്റ് വിടുന്നതിനും അവിടെ ഗണപതി ഹോമം നടത്താറുണ്ട്. റോക്കറ്റും സാറ്റലൈറ്റും വിടുന്നതിന് മുമ്പ് നാസ ഈ ഗണപതി ഹോമം നടത്തുന്നത് രാഹുൽ ദ്രാവിഡ് എന്ന ക്രിക്കറ്റ് കളിക്കാരന്റെ ജ്യേഷ്ഠൻ നാരായണൻ ദ്രാവിഡ് അദ്ദേഹമാണ് അവിടെ നടത്താം. അപ്പൊ ഇന്ത്യയിലെ അറിവുകൾ ലോക ജനത രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിക്കുന്നു. ഭാരതത്തിന്റെ അറിവ് ഭാരതീയരായ 108 കോടി ജനങ്ങളുടെ അറിവാണ്. ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഇല്ലാതില്ല. നമ്മളെല്ലാം ഈ നാട്ടുകാരാണ്. നമ്മുടെ രക്തം ഭാരതത്തിന്റെ രക്തം അല്ലേ? നമ്മുടെ രക്തം ഭാരതത്തിന്റെ രക്തം. ഇനി ഒരു 10 ജന്മം ഉണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ആ ജന്മം വേണ്ടത്? ഭാരതത്തിൽ തന്നെ 10 ജന്മവും വേണമെന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം കുറേയായി. നിങ്ങൾ ആരും കൂട്ടുകാരെ വിട്ടില്ല, നിങ്ങൾ ആരും ഉറങ്ങിയില്ല. എന്നാൽ ആരെ വിളിച്ച് എറണാകുളത്ത് ഒരു ക്ലാസ് എടുക്കാനുണ്ട്. അവിടെ എത്തേണ്ടത് കൊണ്ട് ഈ ടി സ്കൂളില് വിജയ ഹോളില് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒരു ക്ലാസ് എടുക്കാനുണ്ടായ ഭാഗ്യം. പക്ഷേ നിങ്ങൾ ഇത്രയും പേര് ഇരുന്നത് പോലെ ഇതിന് മുമ്പ് വന്നവർ ഇരുന്നിട്ടില്ല. വളരെ വളരെ സന്തോഷമുണ്ട്. രാത്രി ഒരു 7 സ്കൂള് അധ്യാപകർ എല്ലാവരും നല്ല രീതിയിൽ ശ്രമിച്ച് നല്ല വിജയകരമാണ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇന്നും ചെറിയം കണ്ണും നാക്കും മനസ്സും ഉപയോഗിച്ച് അറിവ് നേടുക. ആചാരങ്ങളും ആഹാരവും പ്രവൃത്തിയും നന്മയാക്കുക. കുടുംബത്തിൻ്റെ നന്മകൾ വളർത്തുക. സമൂഹത്തിൻ്റെ നന്മകൾ ഉണ്ടാക്കുക. രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭൂതകാലം, രാഷ്ട്രത്തിൻ്റെ വർത്തമാനകാലം, രാഷ്ട്രത്തിന്റെ ഭാവി കാലം അറിയാനും പഠിക്കാനും എന്റെ 5 മാർക്കും 5 മാർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധ്യരായ സ്കൂളിലെ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷനും അധ്യാപകർക്കും അതുപോലെ പ്രിൻസിപ്പാളിനും രക്ഷാകർത്താക്കളായി വന്നവർക്കും എന്നും എന്നും ഓർമ്മിക്കാം. ഇനിയും ഒരു 10 ജന്മം ഉണ്ടെങ്കിൽ 10 ജന്മവും ഭാരതത്തിന്റെ മക്കളായി തന്നെ ജനിക്കാൻ ഭാഗ്യം ലഭിക്കണമേ ജഗദീശ്വരാ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.